എന്താ പറഞ്ഞെടുത്ത്? നിങ്ങൾ നിസ്കരിച്ചോളൂ, രാത്രി നിസ്കരിച്ചോളൂ, സഹജം നിസ്കരിച്ചോളൂ, സുന്നത്ത് നിസ്കരിച്ചോളൂ, സുന്നത്ത് നോമ്പ് കൊടുത്തോളൂ, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. സ്വർഗം കിട്ടണമെങ്കിൽ അത് വേണം. ഈ കൗമ അതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസുകൾ ഇഷ്ടം പോലെ അബൂഹുറൈറ പറഞ്ഞു, അത് കേട്ടോളൂ, വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ അബൂഹുറൈറ ഹദീസും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എടത്തി അബൂഹുറൈറ വേല പറയാ, ദിവസേന വേല എന്ന് പറഞ്ഞു. ഒരു ദിവസം പറയണേ, ഓരോ ദിവസം ഓരോന്ന് പറയും. ദിവസം അഞ്ചു നേരം നിസ്കരിച്ചാൽ അഞ്ചു നേരം ആയത്തിന്റെ ഇടയിൽ എന്തൊക്കെ പാപങ്ങളാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഞ്ചു നേരത്തിൽ കൂടി ശുദ്ധിയായി പോകും. പുഴയിൽ കുളിച്ച മാതിരി അഞ്ചു നേരം പുഴയിൽ കുളിച്ചാൽ പിന്നെ വല്ല ചെറു മേലുണ്ടാവുമോ എന്നാ ചോദ്യം ഇല്ല. ആ അതുപോലെ തന്നെ എന്ത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് മുഴുവൻ ശുദ്ധിയാവുന്ന ഒരു ദിവസത്തെ വേള നല്ല പണിയല്ലേ. എല്ലാ അക്രമങ്ങളും ചെയ്യുക, അഞ്ചു നേരം നിസ്കരിച്ചാൽ ശുദ്ധിയായി. അതാണ് പഠിപ്പിച്ചു. അത് ബുഖാരി മുസ്ലിം, അതാ ബുഖാരി മുസ്ലിം അബൂ ഹുറൈറയുടെ ഹദീസ്. അഞ്ചു നേരം നിസ്കരിച്ചാൽ അവന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്വർഗത്തിന്റെ മൈസറയിൽ ആദ്യം മൈസറയിൽ ചെന്ന ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നിസ്കാരം നല്ല പോലെ സൂക്ഷിച്ച് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ വേള. അങ്ങനെ വേല പറഞ്ഞു 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 പിന്നെ ഇവിടെ എത്തി. പിന്നെ ഒരു ദിവസം വന്നാൽ വേല നിസ്കാരത്തിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞു കൂട്ടുക. പോലീസും അപ്പുറം പറഞ്ഞു, രണ്ടു നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നു കാൽ റസൂലുള്ളാഹി എന്നതും പറഞ്ഞു. അപ്പൊ എന്തായി? മൂന്ന് നിസ്കാരം പൊളിക്കും. അഞ്ചു നിസ്കാരം വേണം ഫർളാണെന്ന് പറഞ്ഞ ആള് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞു എത്തിയിട്ട് പിന്നെന്താ പറഞ്ഞ്? രാവിലെ വൈകുന്നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കടക്കാതിരിക്കൂലെന്ന് നബി പറഞ്ഞിരിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നുനേരം ഇനി വേണ്ടാന്നായി. അഞ്ച് ഫർളാക്കി ആളെടുത്തുന്ന് തന്നെ മൂന്നുനേരം പൊളിഞ്ഞു. അപ്പൊ നുണ പറയുമ്പോ അങ്ങനെ വരും, അങ്ങനല്ലേ വരുള്ളൂ? നുണ പറയുമ്പോ അങ്ങനെ വൈരുദ്ധ്യല്ലേ വരുള്ളൂ? ഇതും ബുഹാരിയിലും മുസ്ലിമിനുണ്ട്. അഞ്ച് രണ്ടു നേരം നിസ്കരിച്ച സ്വർഗത്തിൽ കടക്കുന്നു, അതും ബുഹാരിയിലും മുസ്ലിമിനുണ്ട്. അങ്ങനെ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞാണ്ട് കലക്കി ഇവർക്ക് ഭ്രാന്താണ്ട് കൂടി. എല്ലാവരും നിസ്കരിക്കുന്നേ രാത്രിയും പകലും ഒട്ടാകെ നിസ്കരിച്ചിട്ട് ഹജ്ജ് നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞതിന് കണക്കില്ല. അങ്ങനെ പത്ത് മണി കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വന്നാൽ പിന്നെ നേരം മുടക്കുന്നവരെ പ്രഭാതം വരെ എഴുന്നേറ്റ് അള്ളാഹു പറയലാണ്. ആരാ പ്രാർത്ഥിക്കാനുള്ളവർ വന്നോളി, ചോദിക്കാനുള്ളവർ ചോദിച്ചോളി, ചോദിച്ചോക്കെ ഞാൻ തരാം, നിസ്കരിക്കാനുള്ള നിസ്കരിച്ചോളി. നോക്കി അള്ളാഹ് ഇങ്ങനെ വിളിച്ചു പറയും, പത്ത് മണിക്ക്, പത്ത് മണിക്കൂടെ മനുഷ്യൻ ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ തന്നെ അള്ളാഹ് വന്നിട്ട് നിസ്കരിക്കാ അവിടെ കാത്തിരിക്കാന്നാ പറഞ്ഞത്, നിസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പത്ത് മണി മുതൽ പ്രഭാതം വരെ രാത്രി നിസ്കാരം ചെയ്താൽ അത്രയും പുണ്യം അതിനുണ്ടെന്ന് പറഞ്ഞ് അതും പഠിപ്പിച്ചു. അങ്ങനെ കാരക്കാർ ആ ജാതിക്കാർ രാജ്യ നിസ്കാരക്കാർ. അപ്പൊ മൂപ്പറോട് ഒഴിച്ചു ചോദിച്ചു, അല്ല നിങ്ങളുടെ നിസ്കാരത്തിന്റെ ലക്ഷണമൊന്നും കാര്യമായിട്ട് കാണാതില്ലോ. ഈ രാത്രി നിസ്കാരമൊക്കെ എത്ര ജോറായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണ്ടേ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് നബി പറഞ്ഞു തന്നെ ചെയ്യണ്ടേ. പക്ഷെ നിങ്ങളൊരു ദിവസം നിസ്കരിക്കുന്നതായിട്ട് യാതൊരു ലക്ഷണം വീട്ടിൽ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ എന്തും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പറ ഒന്ന് തൊണ്ടാനിക്ക് ഇരുന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാം. എന്റെ പുന്നാര നബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പുന്നാര നബി പറഞ്ഞത്? എന്നോട് എന്റെ പുന്നാര നബി നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിരിക്കണെന്ന്. ആ ബുഹാരിയിലും മുസ്ലിമിലതാ, ബുഹാരിയിലും മുസ്ലിമിലതാ, എന്റെ പുന്നാര നബി അവസാനി ഖലീലി, എന്റെ പുന്നാര നബി എന്നാ മലയാളത്തിൽ ഞാൻ പരിഭാഷപ്പെടുത്തേണ്ടത്. അല്പം ഇത്ര ഒന്നും പറഞ്ഞാ പോരാ, എന്റെ പുന്നാര നബി എന്താ നിസ്കരിക്കണ പറഞ്ഞത്? പിന്നെ പുന്നാര നബി അല്ലേ? എന്റെ പുന്നാര നബി എന്നോട് നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളാനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തത്. അതുകൊണ്ട് ഞാൻ രാത്രി ഉറക്കത്തിനാണ് നേരത്തെ നിസ്കരിക്കേണ്ട ആവശ്യം എനിക്കില്ലാ, നേരത്തെ ഉറങ്ങണതിന് മുമ്പേ ഞാൻ നിക്കരിക്കണ്ടുള്ളൂ. എന്നോട് അങ്ങനെ നബി പറഞ്ഞു, ഞാൻ ഇനി മരിക്കുന്നവരെ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഒരൊറ്റ ദിവസം തഹജ് നിക്കരിക്കൂലെന്നായി അതിന്റെ അർത്ഥം. ബുഹാരിലതാ മുസ്ലിമിലതാ? അബൂ ഹുറൈറ ഒരൊറ്റ രാത്രിയും തഹജ് നമസ്കരിച്ചിട്ടില്ല എന്ന് ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഒറ്റ മൗലവിയുണ്ട്? ഒരു മുസ്ലിം ഉണ്ടോ? ആരുമില്ല. അപ്പൊ മൂപ്പറും നിക്കരിക്കൂല, വേറെയുള്ളവർക്കൊണ്ട് നിക്കരിപ്പിച്ച് എല്ലാവർക്കും കൂടി നിക്കാരെ ഭ്രാന്ത് ഉണ്ടാക്കി എന്ന് പറയാ ചുരുക്കം. അപ്പൊ അങ്ങനെ നിബാദത്തിലാണ്ട് മുഴുകി വന്നപ്പോ സംഗതി, എല്ലാവരും ഇബാദത്തുകാരായിട്ട് മാറി, എല്ലാവരും നിക്കാരക്കാരായിട്ട് മാറി, തഹജ്ജുദരായിട്ട് മാറി, മദീനത്തുള്ളവരൊക്കെ. ആർക്കും പിന്നെ വേറെ വർത്താനൊന്നുമില്ല. പിന്നെ മര്യാദക്ക് കഴിയാൻ സ്വത്തുമുണ്ട്, പൂർവികന്മാർ സമ്പാദിച്ച സ്വത്തുമുണ്ട് ഇഷ്ടം പോലെ. ഹൈവോനിയമത്തും ഭരണാർത്താക്കളുടെ മുമ്പ് മൂന്നും ഭരണാർത്താക്കളും മരിച്ച ആ ക്ഷേമാശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് കുടിച്ച് ഷാപ്പാടിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നിക്കിരിക്കലെന്നെ. അപ്പൊ അതിനൊരു പിമ്പലം ഉണ്ടാക്കണം. ഇവിടെ ഖുർആൻ പറഞ്ഞെന്താന്നറിയോ? ഇങ്ങനൊരാത്ത് ഖുർആനുണ്ട്. ഖുർആനിൽ അല്ല പറഞ്ഞ ആയത്ത് ഒമ്പത് നൂറാമത്തെ ആയത്താ, ഒമ്പതാം അധ്യായത്തിൽ ഒമ്പത് നൂറ് അതിൽ പറഞ്ഞതാ. വസാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അങ്ങനെ ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആൾക്കാർ, പ്രഥമന്മാർ. വല്ലദീന തബഊഹും, അതാരാണത്? അവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് ആദ്യം കയറി വന്ന ആൾക്കാർ പ്രഥമന്മാരെന്ന് പറഞ്ഞത് ആരാണ്? അബൂബക്റും ഉമറും ഉസ്മാൻ അലി. അവിടെ നിൽക്കട്ടെ, ഉസ്മാൻ മാവിയൻ എണ്ണാനായിട്ടില്ല കേട്ടോ. അബൂബക്റും ഉമറും ഉസ്മാൻ അലി ഈ നാലാളും ഈ മുഹാജിറുകൾ എന്ന് പറഞ്ഞപ്പെട്ട സംശയമൊന്നുമില്ല. പിന്നെ മദീനത്തിനെതിരെ അങ്ങോട്ട് ചെന്നപ്പോ മദീനത്ത് സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തിരുന്ന സഹാബികളും അത് അൻസാറുകളും. ഈ രണ്ടെണ്ണത്തിലും മുആവിയപ്പെടുവോ? മുഹാജിറുകൾ എന്ന് പറഞ്ഞാലും മുആവിയപ്പെടൂല, അൻസാരികൾ എന്ന് പറഞ്ഞാലും മുആവിയപ്പെടൂല. അബൂഹുറൈറപ്പെടുവോ? അബൂഹുറൈരയും പെടൂല. മക്കാരനും അല്ല മദീനക്കാരനും രണ്ടാളും. ഇയാള് മക്കാരനാണെങ്കിലും വന്ന് കാഫിറായിട്ട് നബിനെ കൊല്ലാൻ നടക്കായിരുന്നു മുആവിയ. അപ്പൊ മുഹാജിറുകളിലും അൻസാറുകളിലും അവരോ പെട്ട ആൾക്കാർ അവരോട് പിന്തുടർന്ന് നടക്കുന്ന ആൾക്കാരും എഹ്സാനോടുകൂടി അവരോടൊപ്പം പിൻപറ്റി നടക്കുന്ന ആൾക്കാരും എന്ന് പറഞ്ഞപ്പോ അബൂഹുറൈറക്കോ മുആവിയക്കോ അവിടെ സീറ്റില്ലാതായി പോവാ. മൂപ്പര് മുഹാജിറും പെട്ട ആളല്ല അൻസാറിലും പെട്ട ആളല്ല. അപ്പൊ അബൂഹുറൈറ ഒരു ദിവസം കുറെ കാലം ആലോചിച്ചു, ഒരു ദിവസം അല്ല കുറെ കാലം ആലോചിച്ചു, എന്താണിപ്പതിന് വേണ്ടത്? അബു മുആവിയ പിന്നെ അബൂഹുറൈറ മൂപ്പരെ പറ്റി പിന്നെ പറയല്ല. മുആവിയന്റെ ആൾക്കാരും മുന്തിയ ആൾക്കാരാണെന്ന് ഇവിടെ വരുത്തി തീർക്കണം. കാരണം ഇവിടെ പള്ളിയിൽ ഓർമ്മ നിക്കലിക്കാൻ ബ്രാന്തടിപ്പിച്ച ആൾക്കാരുണ്ട്. അവർ തഹജ്ജുദും തറാവീഹും വിത്രും ഒക്കെ കൂടിയായിട്ട് നിൽക്കാറുണ്ട്, ഗുഹ നിക്കാറും എപ്പോഴും നിക്കരിക്കൽ തന്നെ. ഇവരൊക്കെ ഒന്നാന്തരം മുസ്ലിമികളാണെന്ന് വരുത്തി തീർക്കണം. ഇവിടെ അള്ളാഹു പറഞ്ഞതോ യഹ്സാനോടുകൂടി നടക്കുന്ന ഈ മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നല്ല നല്ല പരോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അള്ളാഹു ഇഷ്ടപ്പെട്ടതാണെന്ന് അവ പറയാൻ പോണത്. ഇതിപ്പോ പരോപകാര ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തൊക്കെ നിക്കരിക്കാതെ പരോപകാര പരോപകാരപ്രദമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യം എടുത്തുകൊണ്ടിട്ട് മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നടക്കുന്ന ആൾക്കാരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അന്ന് മദീനത്തെ പള്ളിയിൽ നിക്കരിച്ചു കൂടിയിരിക്കുന്ന ആൾക്കാരെ ഈ കുടുത്തിപ്പെടുത്താൻ യാതൊരു പാകുമില്ല. കുടുങ്ങി കുടുങ്ങോ? ഇയാള് കുടുങ്ങുവോ? ഇയാളോട്ട് കുടുങ്ങൂല്ല, കുടുക്കിയത് രക്ഷപ്പെടും. രക്ഷപ്പെടുമ്പോ എന്താ പറഞ്ഞറിയോ? ഒരു ദിവസത്തിന് പറയാ, യഹ്സാനിന്റെ ഒരു അർത്ഥം നിങ്ങൾ മുമ്പ് പഠിച്ചു മാറ്റുന്നില്ല കേട്ടോ, പുതിയതായിട്ടൊന്ന് പഠിക്കണം. യഹ്സാൻ എന്ന് പറഞ്ഞാൽ പരോപകാരം ചെയ്യണം, നന്മയുള്ള ഈ സമുദായത്തിന് ഈ സ്ഥാനത്തിന് മതത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെങ്കിൽ യഹ്സാൻ എന്ന് പറയാൻ പാടുള്ളൂ. 40 ചില്ലാറ് സ്ഥലത്ത് യഹ്സാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ അതിന്റെ അർത്ഥത അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിലൊന്നും ഈ നിസ്കാരം ഒന്നും പെടില്ല. ഇവിടെ ഇപ്പൊ യഹ്സാനോടുകൂടിയുള്ള ആൾക്കാരാണ് ഈ മുഹാജിറുകൾ അൻസാറുകളെ കൂടുതൽ എണ്ണുള്ളൂ എന്ന് അള്ളാഹു അവിടെ പറയും ചെയ്തു. നല്ലൊരു സുന്ദരനായിട്ട് ഇറങ്ങി വന്നു, വലിയ ഇവിടുത്തെ ജുബ്ബ കെട്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നു, പള്ളിയിൽ കയറി വന്നിട്ട് ചോദിച്ചു, നബിയോട് ചോദിച്ചു, ഇസ്ലാം കാര്യത്തിലാണ് ഇമാം കാര്യത്തിലാണ് പഠിപ്പിക്കാൻ വേണ്ടി വന്നാ മാത്രം. അങ്ങനെ ഇസ്ലാം കാര്യം പറഞ്ഞു. അവിടെയാണ് ഞാൻ മുഹമ്മദ് റസൂലുള്ള കട്ട് എന്ന് പറഞ്ഞു. ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നബിയോട് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് റസൂൽ അല്ലാതെ മുപ്പരാണ്ട് ഉണ്ടാക്കിയ ഒരു ഇസ്ലാം കാര്യം. അതൊക്കെ കഴിഞ്ഞ ദേശം പിന്നെ പറഞ്ഞു, ഇമാം കാര്യം പറഞ്ഞു കൊടുത്തു. ഏകദേശം പറഞ്ഞു ജിബ്രീൽ നബിയോട് ചോദിക്കാം, അമൽ യഹ്സാൻ എന്താണ്? യഹ്സാനോടുകൂടി നടക്കണം, യഹ്സാനോട് യഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കണം. നീതി പ്രവർത്തിക്കണം, പരോപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് യഹ്സാന് യഹ്സാന് എന്ന് ജിബ്രീൽ നബിയോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, എന്ന് പറഞ്ഞാലേ ഇവിടെ ക്ഷേമാശ്വര്യങ്ങളും അവസര സഹായിക്കലും സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നുമല്ല, പരോപകാരമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. നീ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് നീ ഇരുന്ന് ഇബാദത്ത് ചെയ്യന്നെ പള്ളിയിൽ അവിടെ ഇരുന്നിട്ട് രാത്രിയും പൗരിരുന്ന് നിക്കരിച്ചോ, അത് തന്നെയാണ് യഹ്സാൻ എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞു കൊടുത്തു. യഹ്സാന് ശരിക്കുള്ള അർത്ഥം ജിബ്രീൽ ചോദിച്ചിട്ടുണ്ട്, പറയിപ്പിച്ചു എന്ന്. അപ്പൊ യഹ്സാൻ എന്ന് പറഞ്ഞ പദം അറബി പദല്ലേ? ഇത് നബിക്ക് അറിയില്ലേ, സഹാബികൾക്ക് അറിയില്ലേ? ജിബ്രീലിനെ വന്നിട്ട് ജിബ്രീലിനെ ഇറക്കിയിട്ട് യഹ്സാന്റെ പദം നബിയോട് ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ചത് ഇങ്ങനെയെന്ന് ഇയാള് പറഞ്ഞിട്ടാക്കണം. ഇയാള് പള്ളിയിലുള്ള നിസ്കാര ഭ്രാന്തന്മാരെ സൃഷ്ടിച്ചു വിട്ടവരെ മുഴുവൻ ഈ എഹ്സാൻ ചെയ്യുന്ന കൂട്ടക്കാരാണ്. അലീന്റെ ആൾക്കാര് അവരെന്തൊക്കെ കുറച്ച് കുറവാനും കുറച്ച് നിൽക്കാറും, അധികമൊന്നുമില്ല, മൂന്ന് നേരത്തെ നിൽക്കാറും കാറ്റ് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ എഹ്സാനൊന്നുമില്ല. എഹ്സാൻ എന്ന് പറഞ്ഞാൽ രാവും പകലും നിറയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ.
അതാണ് എഹ്സാനിന്റെ അർത്ഥം എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നുണ ഇവിടെ ബുഖാരിയിലും മുസ്ലിമിലും അപ്പൊ ഈ പറഞ്ഞത്. ആ എവിടെയെങ്കിലല്ല, ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന്റെ 40 ജില്ലാറ സ്ഥലത്ത് പറഞ്ഞ എഹ്സാനിന്റെ നുണ ശുദ്ധ നുണ പറഞ്ഞുകൊണ്ടിട്ട് അട്ടിമറിച്ച ജൂത മുനാഫിക്കാണ് ഈ അബൂ ഹുറൈറ. എഹ്സാനിന്റെ അങ്ങനെ ഒരർത്ഥം അന്ന് വരെ ഡിക്ഷണറിയിലില്ല, ഇന്നുമില്ല. എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ള അർത്ഥം ഖുർആൻ 40 സ്ഥലത്ത് മറിച്ചു നോക്കൂ. ഇബാദത്ത് ചെയ്യാൻ അർത്ഥമില്ല, ഇബാദത്തിന് എഹ്സാൻ എന്ന് പറയാൻ പാടില്ല. ഖുർആനിലൂടെ തെളിവാണ്, 40 ആയത്തെ തെളിവാണ്. അങ്ങനത്തെ എഹ്സാൻ ഇന്ന് വെറും ഇബാദത്ത് ചെയ്യലാണ് എന്ന് ശുദ്ധ നുണ പറഞ്ഞ് അർത്ഥം ഉണ്ടാക്കിയിട്ട് മദീനക്കാരെ മുഴുവൻ 5 നേരം നിസ്കരിക്കുന്നതിന്റെ പേരിൽ മുഅവിയന്റെ ആൾക്കാരൊക്കെ മുഹ്സിനീങ്ങളാണ്, അവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി, അവരാണ് താബിയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അല്ല, മുഅവിയന്റെ ആൾക്കാരല്ല താബിയങ്ങള്, മദീനത്തന്നിട്ട് 5 നേരം ഉണ്ടാക്കിയ ആൾക്കാരല്ല താബിയങ്ങള്. അലിയിന്റെ അനുയായികളായിട്ട് മുഹാജിറുകളുടെ പിന്നാലെ പോയവര്, അൻസാറുകളുടെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാരതാ 3 നേരം ഇന്ന് വരെ നിലനിർത്തിയിട്ട് ഇറാനിലും ഇറാഖിലും ബഹ്റൈനിലതാ കുറെ, അതുപോലെ ഗൾഫ് നാടുകളിൽ പലയിടത്തും മെച്ചപ്പെട്ട പള്ളികളുണ്ട്. അവിടൊക്കെ 3 നേരം 3 നേരം എന്ന് സിദ്ധാന്തിക്കുന്ന 10 കോടി ജനങ്ങൾ മുസ്ലിങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അത് 90 കോടിന്റെ ഇടയിൽ അവരെ സംബന്ധിച്ചൊരു നോട്ടീസ് പോലും മറക്കാറില്ല. ഇവിടെ ആദ്യമായിട്ട് ഷിയാക്കൾക്ക് 3 ഉള്ളൂ, 3 നേരം വാങ്ങിയുള്ളൂ, 3 നേരം അവർക്ക് ഫറളുള്ളൂ, 5 നിസ്കരിക്കുന്നതിൽ ആൾക്കാരുണ്ടെന്നുള്ളതല്ലാതെ ഫറള് അവർക്ക് 3 ഉള്ളൂ, നിർബന്ധമായ 3 ഉള്ളൂ എന്നൊക്കെ ഇവിടെ കേരളത്തിൽ നോട്ടീസായിട്ടും പത്രപ്രസ്താവനയായിട്ടും പത്രത്തിലും വന്നു ബുക്കുകളായിട്ടും മടിച്ച് പ്രസിദ്ധീകരിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ പ്രസിദ്ധീകരണമായിട്ട് ഞാൻ ആ ചെയ്തതാ. വേറൊരൊറ്റ മനുഷ്യൻ ഈ 10 കോടിന്റെ ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിച്ചില്ല, ഇപ്പോഴും അവർ സമ്മതിക്കൊന്നുമില്ല. എന്തിന്? ഇവരുടെ 5 നേരം പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 5 നേരം എന്നുള്ളത് അബൂ ഹുറൈറയുടെ കെട്ടുകഥ. അബൂ ഹുറൈറ ഉണ്ടാക്കി തീർത്ത നൂലാമാലയാണ്, മഹാഭാണ്ഡമാണ്, ആ ജൂതന്മാരുടെ ഇറക്കുമതിയാണത്. ഇസ്ലാമിൽ 5 നേരമില്ല. 5 നേരം എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. നബി ഒരിക്കലും 3 നേരമല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ദുഹുറുമാരും നമസ്കരിച്ചിട്ടും തെളിയിക്കുന്നവർക്ക് 1,000,000 റുപ്യ ഇനാൻ പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടും ഒരൊറ്റ ആള് രംഗത്ത് വരുന്നില്ല. കർണാവിക്ക് എഴുതി നോക്കൂ, മറുപടിയില്ല. ഇബ്നു ബാസിന് എഴുതിക്കോളൂ, മറുപടിയില്ല. അല്ലെ, മറുപടി ഉണ്ടാക്കാൻ ചോദ്യങ്ങൾ അച്ചടി ചേർന്നു, അറബിയിൽ അച്ചടി ചേരാം, ഇംഗ്ലീഷിൽ അച്ചടി ചേരാം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ നമ്മളെ കൊടുത്ത് ധാരാളം. അത് അറബിയിൽ ഞാൻ എഴുതി ഉണ്ടാക്കി കൊടുക്കാം, ഇംഗ്ലീഷിലും ആക്കിച്ചു കൊടുക്കാം. ചോദ്യങ്ങൾ 5 നേരത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മറുപടി വാങ്ങിത്തരാവോ? ഇബ്നു ബാസിനെ കൊണ്ടോ, യാസറുദ്ദീൻ അൽബാനിയെ കൊണ്ടോ, കർദാവിനെ കൊണ്ടോ, ഈജിപ്തിലെ പ്രൊഫസർമാരെ കൊണ്ടോ മറുപടി വാങ്ങിത്തരാവോ? മറുപടി വാങ്ങിത്തരാമെന്ന് ഏറ്റാൽ ചോദ്യം നാളേക്ക് നാളെ തയ്യാറാക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ, മറുപടി കിട്ടൂല. 27 കൊല്ലമായിട്ട് എനിക്ക് മറുപടി വന്നിട്ടില്ല. 27 കൊല്ലമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പഠിക്കുന്നുണ്ട്, മറുപടി പിന്നെ തരാം. കപടത്തരം, വഞ്ചിച്ചു, ഇന്ന് വരെ മറുപടി വന്നില്ല. നേരിട്ട് ചോദിച്ചിട്ട് മറുപടി വന്നില്ല, ഇനിയും ഒരു മറുപടി തരില്ല. കർലാവി 5 നേരത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മദീന യൂണിവേഴ്സിറ്റിയിൽ. ആ പ്രബന്ധം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളി. എന്താ കാരണം? അതിന് പറഞ്ഞതൊക്കെ ഹൊറാഫാത്താണ്. 5 നേരത്തിന് പറ്റി ഒരൊറ്റ തെളിവില്ല. അപ്പൊ ഇന്നത്തെ പണ്ഡിതന്മാരിൽ നിന്ന്, ലോക പണ്ഡിതന്മാരിൽ നിന്ന് 5 നേരം സ്ഥാപിക്കാമെന്ന, അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ഫത്വ ഖുർആനിൽ നിന്നും ശരിയായ ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഫത്വ ലോക പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്നേറ്റാൽ നമ്മളുടെ ഈ കമ്മിറ്റി മുഖേന തന്നെ, ഈ സെമിനാർ കമ്മിറ്റി മുഖേന തന്നെ അവർക്ക് ചോദ്യങ്ങൾ വേണ്ടത്ര ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അത് ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കുക, അന്ധമായിട്ടത് സ്വീകരിക്കുക എന്നുള്ളത് ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമായ കാര്യമല്ലല്ലോ. നമസ്കാരം 5 ഉണ്ടെന്ന് പാരമ്പര്യമായിട്ട് കോടിക്കണക്കിൽ ആൾക്കാർ, അതുപോലെ 16 കണക്കിൽ പണ്ഡിതന്മാർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോടിക്കണക്കിൽ ആൾക്കാർ അത് അനുവർത്തിച്ചുകൊണ്ട് വരുമ്പോൾ, അത് 5 ഇല്ല 3 മാത്രമേ ഉള്ളൂ, അതാണ് ഖുർആനിന്റെ പ്രമാണം, ഖുർആൻ വ്യക്തമാക്കിയത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വാദം പുത്തനാണെന്നുള്ള ധാരണ ആദ്യമായിട്ട് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതൊരു പുത്തൻ വാദമല്ല. ബുഖാരിയിലടക്കം രേഖപ്പെട്ട് കിടക്കുന്ന അലി ബിൻ അബി താലിബിന്റെ കാലം മുതൽ ഇറാൻ ഇറാഖിലൂടെ ഇന്ന് വരെ നിലനിന്നു പോരുന്ന ഒരു സമ്പ്രദായം, അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി അതിന് തയ്യാറായത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചത്. ആ വിഷയത്തിൽ ഒരാൾ പറയുന്ന വാദം മാത്രം സ്വീകരിക്കേണ്ടതില്ല, അതിന് മറുപടി പറയാനുള്ള അർഹത മറ്റുള്ളവർക്കുണ്ട്. എന്നുള്ളത് ന്യായമാണ്. അതിനാണ് മറ്റുള്ളവർ ഇങ്ങോട്ട് പറയാതെ തന്നെ അവരെ ചർച്ചക്കും വിവാദത്തിനൊക്കെ ക്ഷണിക്കാൻ കാരണം. അങ്ങനെ ആരാണോ ചർച്ചക്കും വിവാദത്തിനും വരുന്നതെങ്കിൽ അവരെ സ്വാഗതം ചെയ്യാൻ കമ്മിറ്റി എപ്പോഴും തയ്യാറാണെന്ന് ഇവിടെ ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ചടിച്ച ബുക്കുകൾ ഇവിടെ ഉണ്ട്, പല വാദങ്ങളും വരെ എഴുതിയിട്ടുണ്ട്. നിലവിലുള്ള സമ്പ്രദായങ്ങൾക്ക് വിരുദ്ധമായ, ശരിയാത്ത നിയമങ്ങൾക്ക് വിരുദ്ധമായ പല വാദങ്ങളും ഇതിലുണ്ട്. ആ വാദങ്ങൾ സ്ഥാപിക്കേണ്ട, സ്ഥിരീകരിക്കേണ്ട ചുമതലയും എനിക്കുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ ഞാൻ തയ്യാറില്ല. ഏത് ബുക്കിലുള്ള ഏതൊരു വിഷയം വിവാദത്തിനെടുത്തിരുന്നാലും അത് വിട്ടുകളയാൻ നിവൃത്തില്ല, അത് ഒഴിവാക്കി വെക്കാൻ നിവൃത്തില്ല. പക്ഷെ പ്രാധാന്യത്തോടുകൂടി വഴിക്കുവഴിയായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തെരഞ്ഞെടുക്കണം, അത് ചർച്ച ചെയ്യാനുള്ള വ്യവസ്ഥകൾ വേണം, ഓരോരുത്തരുടെയും വാദമുഖങ്ങൾ എഴുതണം, ഓരോരുത്തരും പ്രമാണമാക്കുന്ന പ്രമാണം ഏതാണെങ്കിൽ, ബുഖാരിയോ മുസ്ലിമോ ആണ് ഒരാൾ പ്രമാണമാക്കുന്നതെങ്കിൽ അയാൾക്കത് പറയാം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയും മുസ്ലിമും പ്രമാണമല്ല എന്ന് ഞാനിവിടെ പറയുകയും അച്ചടിക്കുകയും അതിന്റെ കാരണങ്ങൾ വിവരിക്കുകയും ചെയ്തതാണ്. അവ്യക്തമായ കാരണങ്ങളൊന്നുമല്ല. ബുഖാരിയിലും മുസ്ലിമിലും നബിനെ താറടിക്കുന്ന, നബി ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി സാധാരണ കിടന്നുറങ്ങാറുണ്ടായിരുന്നു, അവിടുന്ന് സാപ്പാടടിക്കാറുണ്ടായിരുന്നു, ആ മുടി പെണ്ണിന്റെ നബിയുടെ മുടി വാത് കൊടുക്കാറുണ്ടായിരുന്നു, പേൻ നോക്കാറുണ്ടായിരുന്നു എന്നൊക്കെ എഴുതി വെച്ചത് അസംബന്ധങ്ങളാണ്. ബുഖാരിയിലായിരുന്നാലും മുസ്ലിമിലായിരുന്നാലും അതൊന്നും സ്വീകാര്യമല്ല, വിശ്വസിക്കാൻ പാടില്ല. നബിനെ താറടിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അത് വിശ്വസിക്കണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. അതേപോലെ നബിയെ സംബന്ധിച്ചിടത്തോളം നബി ഭാര്യമാര് കണക്കല്ലാതെ വിവാഹങ്ങൾ കഴിക്കുകയും എല്ലാ ഭാര്യമാരെയും ഒരേ ദിവസം തന്നെ കാമശമനത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന് ബുഖാരിയിൽ എഴുതി വെച്ചതും നബിയെ താറടിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണെന്നാണ് എന്റെ വിശ്വാസം. അത് ഞാൻ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ നബി സാധാരണ മലവിസർജനം ചെയ്താൽ വെള്ളമുണ്ടെങ്കിൽ പോലും ആസനം കഴുകാൻ കൂട്ടാക്കാത്ത സന്ദർഭമുണ്ടായിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ പറഞ്ഞത് ബുഖാരിയിലുണ്ട്. അത് തികച്ചും ശുദ്ധ നുണയാണ്. നബി ഒരിക്കലും ചെയ്യാത്ത പണിയാണ്, നബി ആസനം കഴുകാത്ത സമ്പ്രദായം നബിക്കില്ല എന്ന് ഞാൻ പറയുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, എഴുതുന്നു. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് ബോധ്യമില്ല. നബിയെ താറടിക്കുന്ന വിഷയം അബൂ ഹുറൈറ പറഞ്ഞിരുന്നാലും അതുപോലെ അബൂ മസ്ഊദ് പറഞ്ഞിരുന്നാലും ആര് തന്നെ പറഞ്ഞിരുന്നാലും നബിയെ തരം താഴ്ത്തുന്ന വിധത്തിൽ ഖുർആനിന് വിരുദ്ധമായ ആദർശങ്ങൾ ഏത് ബുഖാരിയിൽ എഴുതി വെച്ചിരുന്നാലും നമ്മൾക്കത് സ്വീകാര്യമല്ലെന്നാണ് ഞാൻ പ്രഖ്യാപിക്കുന്ന നിലപാടതേ ഉള്ളൂ. ആ വിഷയത്തിൽ ബുഖാരിയെ തള്ളാൻ പാടില്ല, അതുപോലെ മുസ്ലിമിനെ തള്ളാൻ പാടില്ല. മുസ്ലിമിൽ എന്ത് തന്നെ അസംബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ പ്രമാണമാക്കും എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരെ ഇപ്പം നമ്മളൊന്നും കട്ടം കാണിക്കാൻ പോകുന്നില്ലല്ലോ, അവരെ പ്രമാണമായിട്ട് നടന്നോട്ടെ. അതുകൊണ്ടാണ് ബുഖാരിയും മുസ്ലിമും സമ്പൂർണമായിട്ടുള്ള പ്രമാണമാണെന്ന് പറയുന്ന ആൾക്കാരെ തൽക്കാലം ക്ഷണിക്കേണ്ടതില്ല. അതിൽ കൂടി വിവാദം നടത്തിയിട്ട് അതിലുള്ള തെറ്റും ശരിയും വേർതിരിച്ചിട്ട് ഒരു ചർച്ച ചെയ്തുകൊണ്ടിട്ട് ബുഖാരിയിലുള്ള ഇത്ര ഇത്ര ഹദീസുകളേ ശരിയുള്ളൂ, ഇന്നന്ന ഹദീസുകൾ തെറ്റാണ് എന്നൊക്കെ വകതിരിച്ചുകൊണ്ടുള്ള വിവാദത്തിന് തയ്യാറാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിന് ഒരുക്കമാണ്, അതിനുവേണ്ട സൌകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നാണ് കമ്മിറ്റി അന്നും ഇന്നും പറയുന്നത്. ഒരു കക്ഷിയായ ഞാൻ അതിന് തയ്യാറാണെന്ന് ഞാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ ആക്ഷേപം പറയാനുള്ളത്, എന്താണ് ആരോപിക്കാനുള്ളത്? വിവാദത്തിന് തയ്യാറ് വാദപ്രവാദം എന്ന് വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആക്ഷേപിക്കണം. ഇതങ്ങനെയല്ലോ, തയ്യാറാണെന്ന് പറയുമ്പോൾ അതിന് തയ്യാറുള്ള പണ്ഡിതന്മാരെ ഒരുക്കുക എന്നുള്ളതല്ലാതെ, അതിന് സൗകര്യമില്ലെങ്കിൽ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് പോയിക്കോട്ടെ എന്ന് വെക്കാന്നുള്ളതല്ലാതെ മറ്റുള്ള നിലവാരത്തിൽ നമ്മൾ നീങ്ങിട്ട് എന്താണ് ഒരു ഫലമുള്ളത്? നമ്മൾക്ക് ഇതിന്റെ സത്യം മനസ്സിലാവണം. നമസ്കരിക്കുന്നതൊക്കെ അബദ്ധങ്ങളാണ്, കൂടുതൽ ഭാഗവും തെറ്റാണ്, ഖുർആൻ വിരുദ്ധമായതാണ്. ഈസാ നബി പെരുങ്കള്ളൻ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം നമ്മുടെ നമസ്കാരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മതി, ഉണ്ടെങ്കിൽ ഈസാ പെരുങ്കള്ളനായ ഈസാ നബിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രയോഗം ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ, പഠിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നത് തെറ്റാണോ? അൽ മസീഹ് എന്ന് 11 സ്ഥലത്ത് ഖുർആനിലുണ്ട്, 11 സ്ഥലത്ത് ഖുർആനിലുണ്ട് അൽ മസീഹ് എന്ന്. ഈ 11 സ്ഥലത്തും ഈസാ നബി എന്നല്ലാതെ അതിനർത്ഥമില്ല. ഈസാ നബി എന്നല്ലാതെ 11 സ്ഥലത്തും അർത്ഥമില്ല. അങ്ങനത്തെ മസീഹിന്റെ കൂടെ ദജ്ജാൽ എന്ന് കൂട്ടിക്കൊടുത്താൽ എന്താ അർത്ഥം വരിക? ഒന്നീ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? പെരിങ്കള്ളനായ ഈസാ നബിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുന്നു എന്നാണല്ലോ അർത്ഥം വരിക. അങ്ങനെ അർത്ഥം അതിന് വരുവോ ഇല്ലേ? ഇതാണ് അറബി പഠിച്ച, ഖുർആൻ പഠിച്ച, സാഹിത്യം പഠിച്ച പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച ചെയ്യേണ്ടത്. പെരിങ്കള്ളനായ ഈസാ നബി എന്ന അർത്ഥം അസീഹ ദജ്ജാലിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ അർത്ഥം വരുവോ ഇല്ലേ എന്നാണ് നമ്മൾ ചോദിച്ചറിയേണ്ടത്, സ്വന്തം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഗവേഷണം നടത്തേണ്ടത്. അൽ മസീഹി എന്ന് ഖുർആനിൽ പറഞ്ഞ 11 സ്ഥലത്തും ഈസാ നബീനെ അർത്ഥമുള്ളുവെങ്കിൽ അപ്പൊ അള്ളാഹുവിന്റെ ഭാഷയിൽ അൽ മസീഹ് ഈസാ നബിയാണെന്ന് ഉറപ്പായി. അള്ളാഹുവിന്റെ ഭാഷ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഖുർആനാണല്ലോ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിടത്തൊക്കെ അൽ മസീഹി എന്ന് പറഞ്ഞത് ഈസാ നബിനെ പറ്റി മാത്രമാണ്. ഇസ്മുഹുൽ മസീഹു, ഈസബ്നു മറിയം, ഈസാ നബിന്റെ പേരാണ് അൽ മസീഹി എന്ന് തന്നെ ഖുർആനിൽ വ്യക്തമാക്കി. 3:45 പേരാണെന്ന് തന്നെ വ്യക്തമാക്കിയിട്ട് പിന്നെ എന്താ പറയുന്നതെന്ന് അറിയോ? മസീഹ എന്ന് പറഞ്ഞാൽ വിശേഷണാണെന്ന് ചില പണ്ഡിതന്മാർ ചില മൗലവിമാർ എഴുതിവിട്ടു. അതിനെ നമ്മൾ ഖണ്ഡിച്ചു, ഇനിയും ഖണ്ഡിക്കുന്നു. മസീഹ എന്ന് പറഞ്ഞത് വിശേഷണമല്ല. അറബി ഭാഷയിൽ ആദ്യം പറയുന്ന പദം വിശേഷണമായിട്ട് വരാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നിടത്ത് ബിസ്മില്ലാഹി എന്ന് പറയുന്ന അള്ളാഹ് എന്ന നാമം അവിടെ വിശേഷ്യാണ്. അർറഹ്മാനി എന്ന് പറയുന്നത് വിശേഷണമാണ്. വീണ്ടും അർറഹീം എന്ന് പറയുന്നതോ അത് രണ്ടാമത്തെ വിശേഷണമാണ്. അപ്പൊ രണ്ട് വിശേഷണം പിന്നിലേ പറഞ്ഞുള്ളൂ, മുന്നിൽ വിശേഷ പറഞ്ഞു. ഇത് അറബി ഭാഷയുടെ ഏകകണ്ഠമായ നിയമമാണ്. വിശേഷ മുന്നിലും വിശേഷണം പിന്നിലേ പറയാൻ പാടുള്ളൂ എന്നത്. അങ്ങനെയാവുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നിടത്ത് ബിസ്മിർ റഹ്മാനിർ റഹീം അള്ളാഹി എന്ന് പറയാൻ പാടില്ല. ഈ വിശേഷണം ഉണ്ടായിട്ട് മുന്നിലും വിശേഷ പിന്നിൽ കാക്കാൻ പാടില്ല. അപ്പൊ അതേപോലെ മസീഹ ദജ്ജാലിന്റെ അവിടെ നമ്മൾ ചിന്തിക്കുക, അൽ മസീഹി എന്ന് ഖുർആനിൽ പറഞ്ഞതൊക്കെ ഈസാ നബിനെ അർത്ഥമുള്ളൂ. അങ്ങനെയാണ് നബി പ്രാർത്ഥിക്കാറ് എന്ന് ബുഹാരിയും മുസ്ലിമിലും കൂടി എഴുതി വെച്ചിരിക്കുന്നു. ബുഹാരിയിലും മുസ്ലിമിലും ആയിഷ പറഞ്ഞ റിപ്പോർട്ട് അവരുടെ ശരിയായ പരമ്പരയിലൂടെ അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഒമീൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് മാത്രമേ നബി പറയാറുള്ളൂ, നബി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുള്ളൂ. അൽ മസീഹ് ഇല്ലാതെ ഒമീൻ ഫിത്നത്തി ദജ്ജാൽ എന്നേ പറയാറുള്ളൂ എന്ന് ആയിഷ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞത് അബൂദാവൂദിലുണ്ട്, അതുപോലെ ഇബ്നു മസ്ഊദ് പറഞ്ഞത് മുസ്നദ് അഹമ്മദിലുണ്ട്. ഇങ്ങനെ അബൂഹുറൈറ അല്ലാത്ത പ്രഗത്ഭരായ സഹാബിമാർ നബിയുടെ സ്വന്തം പത്നി അടക്കം കാര്യബോധമുള്ള പണ്ഡിതയായ പത്നി, ആയിഷ എന്ന് പറഞ്ഞാൽ ഖുർആൻ പണ്ഡിതയാണ്, നന്നായിട്ട് അറബി സാഹിത്യം പഠിച്ച ആളാണ്, നബിയുടെ സുന്നത്ത് നേർക്ക് നേരെ കണ്ട് മായം ചേർക്കാതെ പറയാൻ വേണ്ടി മെനക്കെട്ടിരുന്നിരുന്ന ആളാണ്. പക്ഷെ മായം ചേർക്കുന്നവരുണ്ട്, അത് ചേർക്കുന്നവർക്ക് ബാധകം നല്ലാതെ ആയിഷ അവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കൊടുക്കും, അതിനപ്പുറം പോയിട്ടൊന്നും പറയാം നിവൃത്തിയില്ലല്ലോ. പക്ഷെ ആയിഷ പറഞ്ഞ ഈ സത്യം ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. നബി നബിയുടെ നമസ്കാരത്തിൽ ഇസ്തിയാത്ത് ചെയ്തിരുന്ന ഒരു വിഷയം ഇന ദജ്ജാലി, ദജ്ജാലിൽ നിന്നായിരുന്നു, മസീഹ ദജ്ജാലിൽ നിന്നല്ല, ദജ്ജാലിൽ നിന്ന് ശരണം പ്രാപിക്കുന്ന അങ്ങനെ ഒരു പ്രാർത്ഥന നബിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂഹുറൈറ മസീഹ് ദജ്ജാൽ മദീനത്തെ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് ആയിഷ പറയുന്നത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നാണ് നബി പ്രാർത്ഥിച്ചിരുന്നത്, മസീഹ് ദജ്ജാലിന്റെ അല്ല എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുണ്ടായിരിക്കെ ആ ഹദീസ് തള്ളിക്കളയുകയും അബൂഹുറൈറ ഒമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞത് തന്നെ നമ്മളും പറയണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണോ ബുഹാരിയിലുള്ളത് എന്ന് പരിശോധിച്ചൂടെ? ബുഹാരിയിൽ ഒമീൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് ആയിഷ പറഞ്ഞതായിട്ട് ബുഹാരിയിലുണ്ടോ? ഒമീൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് മാത്രം പറഞ്ഞത് മുസ്ലിമിലുണ്ടോ? നോക്കിക്കൂടെ, ഉണ്ട്. പക്ഷേ അബൂഹുറൈറന്റെ ആൾക്കാർ ശിഷ്യന്മാർ കൂടിയിട്ട് അതേ ആയിഷന്റെ പേരിൽ പോലും പിൽക്കാലത്ത് ഒമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് കെട്ടിയുണ്ടാക്കി. അത് വേറെ കാര്യം. സത്യം പറഞ്ഞ ആയിഷയുടെ പേരിൽ പിന്നെ നുണ പറഞ്ഞ് കെട്ടിണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ സത്യം സ്വീകരിക്കുക, ഈ നുണല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏതായാലും ഒമീൻ ഫിത്നത്തി ദജ്ജാലിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളുടേതായ ആദ്യത്തെ നബി മുഹമ്മദ് നബിയാണ് നമ്മൾക്കുള്ളത്, മറ്റുള്ള പ്രവാചകന്മാരൊക്കെ നമ്മൾ സമ്മതിക്കണം. എന്നിരുന്നാലും നമ്മൾക്ക് നേരിട്ടുള്ള നബിയാര മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് എന്ന് പറഞ്ഞ ഖുർആനിൽ എത്ര സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ? 4 സ്ഥലത്തെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ മോശം ഉണ്ടെന്നല്ല പറയണത്, മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ 4 സ്ഥലത്തെ പറയേണ്ടി വന്നിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞു. ഈ 4 സ്ഥലത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആ മുഹമ്മദിന്റെ കൂടെ ഒരു ദജ്ജാൽ ഒരുത്തൻ കൂട്ടിച്ചേർത്താൽ ആര് കൂട്ടിച്ചേർത്താലും നമ്മൾ വിടുവോ? ഒമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ഒമീൻ ഫിത്നത്തിൽ മുഹമ്മദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുവോ? വിടൂല. ഒരൊറ്റ മുസ്ലിമും വിടൂല. അവൻ പറഞ്ഞു മുഹമ്മദ് ദജ്ജാൽ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇറാഖിൽ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മുഹമ്മദ് പഴയ കാലത്തുണ്ടായിരുന്നു, അയാളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വിടൂ? വിടുകയില്ല. ഒമീൻ ഫിത്നത്തിൽ മൂസ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വിടൂ? വിടൂല. മൂസൽ കാദിമി എന്ന് പറയുന്ന ഒരു മുനാഫിക്ക്, ഒരു സിന്ധിയൊക്കെ ഉണ്ടായിരുന്നു. ആ സിന്ധിയക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മൂസ ദജ്ജാൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മൂസ ദജ്ജാൽ എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾ എന്തിനാ ആക്ഷേപിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിടൂല. ഒമീൻ ഫിത്നത്തിൽ മൂസ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടൂല. ഒമീൻ ഫിത്നത്തിൽ മുഹമ്മദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടാൻ തയ്യാറില്ല. അല്ലാതെ അവനെ പിടിച്ചു നോക്കും. എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ദജ്ജാൽ എന്ന് പറയാൻ കാരണം? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആദ്യത്താളെ ഞങ്ങളെ നബിയാ. അങ്ങനത്തെ നബിന്റെ പേര് ഇവിടെ ലോകം മുഴുവൻ പ്രചാരത്തിലായിരിക്കെ അങ്ങനത്തെ നബിന്റെ കൂടെ ഈ ഒരു ദജ്ജാൽ കുട്ടി പറഞ്ഞാൽ നിന്നെ വിടൂല എന്ന് നമ്മളെല്ലാവരും പറയില്ലേ? പറയണം. നമ്മളെ ചുമതലയാണത്. നബിനെ സംരക്ഷിക്കൽ മാനാഭിമാന പ്രശ്നത്തിലും നബിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. മുഹമ്മദ് ഇഡിയറ്റ് എന്ന് ബാംഗ്ലൂർക്കാരൻ ഒരാൾ ഒരു പുസ്തകം എഴുതിയാൽ മുഹമ്മദ് ഇഡിയറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഏതോ ഒരു മുഹമ്മദ് ഒരു വിഡ്ഢിയാണ്. പക്ഷെ വിട്ടോ, മുസ്ലിമികളോട് വിട്ടോ, മുഹമ്മദ് ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് ആദ്യം മനസ്സിലാക്കുന്ന വ്യക്തി മുസ്ലിമീങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ആ നോവലുകാരൻ മുഹമ്മദ് ഇഡിയറ്റ് എന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ നിങ്ങളുടെ നബിനല്ല ഉദ്ദേശിച്ച് ഞാൻ എന്ന് പറഞ്ഞാലൊന്നും അയാളെ വിടാൻ പാടില്ല, അയാളെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നില്ലേ പിന്നാലെ? പത്തിരുപത്തഞ്ചാള് ഷഹീദായില്ലേ ബാംഗ്ലൂർ 4-5 വർഷം മുമ്പ്? എന്തേ കാരണം? ഒരു മുഹമ്മദ് ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ അയാളെ കല്ലാനും കൊല്ലാനും പോയത്? പത്തിരുപത്തഞ്ചാള് ഷഹീദായത് എന്തിനാ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് മുഹമ്മദ് നബി, നമ്മുടെ നബിയാ. അത് വിശേഷണം ഒന്നും ഇനി പറയണ്ട. മുഹമ്മദ് ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലു എന്നാ പറഞ്ഞത്. അതുപോലെ അൽ മസീഹി എന്ന് അള്ളാഹു പറഞ്ഞതൊക്കെ ഈസാ നബിയാ. നമ്മൾ പഠിച്ചതും ഈസാ നബി ആട്ടാ. ഖുർആനിൽ കൂടി മസീഹിന് വേറെ അർത്ഥം ഖുർആനിലില്ല. ഇനി വേറെ അർത്ഥമുണ്ടെങ്കിൽ ഉണ്ടായിക്കോ, വേറെ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞോ. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലിരുന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ആ പേര് ഉച്ചരിച്ചുകൊണ്ട് ഈസാ നബിന്റെ പേരാണെന്ന് പോലും അള്ളാഹു പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിരിക്കെ അതേ പേരോടുകൂടി ദജ്ജാൽ എന്ന വിശേഷണം കൂട്ടിച്ചേർത്തത് ന്യായമാണോ അനീതിയാണോ ജൂതത്തരമാണോ എന്നാ ചോദ്യം. ഇതിന് മറുപടി പറയണ്ടേ? നമ്മളിങ്ങനെ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഈ വിഷയം നമ്മൾ ചെയ്യുന്നതല്ലേ ദിവസേനെ? ചെയ്യുന്നില്ലേ? തിരക്കടില്ല. ഇത് നമ്മൾ ദിവസേനെ ചെയ്യണ്ടേ? സുന്നത്തായിട്ടെങ്കിലും ചെയ്യണ്ടേ? നിർബന്ധമാണെന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചത്. ആയിഷ പറയുന്നു മസീഹയിലില്ല ദജ്ജാലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കിയിട്ടുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിനും കാണുമ്പോൾ ഈ ബുഖാരിയും മുസ്ലിമും പ്രമാണത്തിന് പറ്റുമോ പറ്റൂലേ, അല്ലെങ്കിൽ പറ്റിയത് എത്ര ഉണ്ട് എന്നൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറില്ല. അതിനെപ്പറ്റി വാദം എഴുതാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റൂല എന്ന് ഈ പറയുന്നുള്ളൂ. എന്നല്ലാതെ വാദപ്രയാസം നടത്തണ്ടാന്നോ ചർച്ച ചെയ്യണ്ടോന്നോ ഇവിടെ ആർക്കും വാദമില്ല. അതൊക്കെ വേണമെന്നാണ് നമ്മളുടെ സിദ്ധാന്തം. ഈ ഖുർആൻ കൊണ്ട് നീ ഉഗ്രമായ പോരാട്ടം നടത്തിക്കോന്ന ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹ നബിയ്യു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന വഗ്‌ലുബു അലൈഹിം. ഖുർആനിലുള്ള സൂക്തങ്ങൾ, ഖുർആനിലുള്ള ആദർശങ്ങൾ, ഖുർആനിക നിയമങ്ങൾ നിഷേധിച്ച് നടക്കുന്ന സത്യനിഷേധികൾ ആരുണ്ടോ അവരോട് നീ ഉഗ്രമായ പോരാട്ടം നടത്തണം എന്നാ നബിയോട് പറഞ്ഞത്. ഉഗ്രം എന്ന് പറഞ്ഞാൽ രൂക്ഷത കാണിക്കണം എന്നാ നബിയോട് പറഞ്ഞത്. ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന, സത്യം നിഷേധിക്കുന്ന അമുസ്ലിങ്ങളിൽ എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിങ്ങളിലാണ് ഒന്നാമത്തെ സത്യനിഷേധികൾ ഉണ്ടാവല്. എല്ലാ കാലത്തും ഇബ്രാഹിമിന്റെ അനുയായികളൊക്കെ മുസ്ലിമികളായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബിന്റെ ശേഷം യാക്കൂബ് നബി മതഗ്രന്ഥമായിട്ട് വന്നപ്പോൾ ആ അനുയായികളിൽപ്പെട്ട കുറവ് മുസ്ലിമീങ്ങൾ അവിടെ എതിരാളികളായിട്ട് സത്യനിഷേധികളായിട്ട് മാറി. മൂസാ നബിന്റെ അനുയായികളൊക്കെ മുസ്ലിമികളായിരുന്നു. ആ മുസ്ലിമികളിടയിൽ അവർ വേണ്ടാത്ത അനാവശ്യങ്ങളും അസംബന്ധങ്ങളും അട്ടിമറികളും തൗറാത്തൊക്കെ അട്ടിമറിച്ച് നിയമങ്ങൾ പുതുതാക്കി നിർമ്മിച്ചപ്പോൾ ഈസാ നബി അത് തിരുത്തി കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈസാ നബിനെ എതിർത്ത ഒന്നാന്തരം മുസ്ലിമികളും മൂസാ നബിയുടെ അനുയായികളായ ജൂതന്മാരായിരുന്നു. ഏത് കാലത്തും ഒരു പ്രവാചകം വന്നാൽ ആ പ്രവാചകനെ എതിർക്കുന്ന ഒന്നാമത്തെ മുസ്ലിമികൾ, ഒന്നാമത്തെ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അന്ന് നിലവിലുള്ള മുസ്ലിമികളാണ് ആ പ്രവാചകനെ എതിർക്കാറുള്ളത്. മൂസാ നബിനെ എതിർത്തത് മൂസാ നബിന്റെ മുമ്പുള്ള യൂസഫ് നബിന്റെ അനുയായികളായ അവരിൽപ്പെട്ട ആൾക്കാരാണ് മൂസാ നബിനെ എതിർത്തത്. മൂസാ നബിന്റെ അനുയായികൾപ്പെട്ടവരാണ് ഈസാ നബിയെ എതിർത്തത്. ഈസാ നബിയുടെ അനുയായികൾപ്പെട്ടവരാണ് മുഹമ്മദ് നബിനെ, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അനുയായികൾപ്പെട്ടവരാണ് മുഹമ്മദ് നബിനെ എതിർത്തത്. മുഹമ്മദ് നബി പറയുന്ന സത്യം നമ്മളോട് വിളംബരം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എതിർക്കുന്നത് മുഹമ്മദ് നബിന്റെ അനുയായികളാണെന്ന് പറയുന്ന ആൾക്കാർ മാത്രമാണ്. അതായത് പണ്ഡിതന്മാർ, പണ്ഡിതന്മാരാണ് ഇവിടെ എതിർക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ എതിർക്കുന്നില്ല, ജൂത പണ്ഡിതന്മാർ എതിർക്കുന്നില്ല, ഹിന്ദു പണ്ഡിതന്മാർ എതിർക്കുന്നില്ല. ആ സമുദായങ്ങൾക്കൊന്നും നമ്മളോട് എതിർപ്പില്ല. മതകാര്യല്ലേ, അവരുടെ മതന്മാർ പറഞ്ഞോട്ടെ. ആരോ ഖുർആനുള്ള കാര്യങ്ങൾ വിവരിച്ചോട്ടെ, ഇസ്ലാം കാര്യം അഞ്ചോ പത്തോ എത്ര കിലോയിക്കോട്ടെ, നമുക്ക് എന്താ, നമ്മളിപ്പോ അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. അവർ നിസ്കരിക്കുക അഞ്ചോ മൂന്നോ എത്ര കിലോയിക്കോട്ടെ, അഞ്ച് നിസ്കരിച്ചിരുന്നാലും അവർക്ക് നഷ്ടമില്ല, മൂന്ന് നിസ്കരിച്ചിരുന്നാലും അവർക്ക് നഷ്ടമില്ല. പക്ഷേ നമ്മൾക്ക് നഷ്ടമുണ്ട് എന്ന് പറഞ്ഞ വർഗീയത്തല്ല ഈ പറഞ്ഞത്, നമ്മൾക്ക് നഷ്ടമുണ്ട്. അവര് അള്ളാഹു പറഞ്ഞ ഒരു നേരോ രണ്ടു നേരോ മൂന്ന് നേരോ മാത്രം പ്രാർത്ഥിച്ചിട്ട് അതിനും വേണ്ടി അമ്പലത്തിലും കനീസയിലും പോവാതെ മര്യാദക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോയിട്ട് ആര് പറഞ്ഞു ഇസ്ലാം മതം? ഇത് ഏത് ഖുർആനിലാണുള്ളത്? ഇങ്ങനത്തെ ഇസ്ലാം മതം ഖുർആനിലുണ്ടോ? ഇല്ല. അടിക്കാനും ചീത്തോരൊന്നും പാടില്ല, നിസ്കാരം സ്വതന്ത്രമായിട്ട് ചെയ്യണം, അത് മൂന്ന് നേരം ചെയ്താൽ മതി. ഈ അഞ്ചു നേരം ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാ ഉണ്ടാക്കിയെന്നറിയാം? ഇവിടെ ചരിത്രം കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചു നേരം 1400 കൊല്ലായിട്ട് അഞ്ചു നേരം നബിയും സഹാബികളും നാല് ഖലീഫമാരും അങ്ങനെ താബിഈങ്ങളും താബി താബിഈങ്ങളും ഒക്കെ കൂടി ചെയ്തു പോരുന്ന അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് 20-ാം നൂറ്റാണ്ടിൽ ഒരാള് വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പാടില്ല, ശരിയാണ്? അത് വലിയൊരു ന്യായമാണ്. എന്താണ് ഇപ്പൊ ഈ താബി താബിഈങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടിയത് അതൊന്ന് മനസ്സിലാക്കണല്ലോ. ഏതാ താബി താബിഈങ്ങൾ? ഇതൊക്കെ പലതും ഷോർട്ട് ചെയ്ത് കൂട്ടി ഒതുക്കി പറയാനെ ഇപ്പൊ നിവൃത്തിയുള്ളൂ, പല വിഷയങ്ങളും പറയേണ്ടതുണ്ടല്ലോ. അപ്പൊ ഓരോ വിഷയത്തിലേക്ക് കൊണ്ട് കിടക്കുമ്പോൾ അതാണ്ട് പറഞ്ഞേർക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഈ താപ്യ താപ്യങ്ങളെ പറ്റി കുറച്ചത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കാരം അഞ്ച് കിട്ടിയത് പരമ്പരയായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ്. അതിൽ യാതൊരു മാറ്റമില്ലാതെ ഇന്ന് വരെ നിലനിന്ന് പോരുന്ന അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെച്ചിട്ട് അഞ്ചു നേരമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്. നബിയിൽ നിന്ന് നാല് ഖലീഫമാരിൽ നിന്ന് താപ്യങ്ങളിൽ നിന്ന് താപ്യ താപ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, അത് ശരിയാ, നമ്മൾ സമ്മതിച്ചു. പക്ഷേ എവിടുന്നാണ് ഈ അഞ്ചു നേരം വന്നത്? നബി ഖുർആനിൽ മൂന്നേ കാണാനുള്ളൂ, അവിടെ ഉറച്ച കേസാ, അതിനെതിര് പറയാൻ ഒരാളെ കിട്ടണില്ല. പിന്നെ നബി എത്ര നേരം പിന്നെ നിസ്കരിക്കുന്ന? ഖുർആനിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ മൂന്ന് നേരം നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ നബി അത് അഞ്ചു നേരം ആക്കുമോ? ഡോക്ടർ മൂന്ന് നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കമ്പൗണ്ടർ പോയിട്ട് അഞ്ചു നേരം എഴുതി കൊടുത്താൽ ആ ലിസ്റ്റ് നമ്മൾ സ്വീകരിക്കണോ? അത് വേണ്ട, ആ ഡോക്ടർ പറഞ്ഞ തന്നെ സ്വീകരിക്കണ്ടുള്ളൂ. മൂന്ന് നേരം എഴുതാൻ പറഞ്ഞ മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞ മൂന്ന് നേരം കഴിക്കാം, അത് അള്ള പറഞ്ഞ ഇവിടെ കാണാനുണ്ട്. അള്ള വലിയ ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞ വലിയ ശാസ്ത്രജ്ഞ എന്നുള്ള അതിന്റെ അർത്ഥം, അതെല്ലാ ശാസ്ത്രവും അറിയുന്ന ആളാണ് അള്ളാഹു. മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും പിന്നെ ഉന്മേഷവും ആവേശമൊക്കെ ഉണ്ടാവാൻ മൂന്ന് നേരം നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞാൽ ആ മൂന്ന് നേരം നിസ്കരിക്കേണ്ട ആവശ്യം നമ്മൾക്കുള്ളൂ. നബി അതേ ചെയ്തിട്ടുള്ളൂ, നബി മൂന്ന് നേരം തന്നെ നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ അബൂബക്കർ നിസ്കരിച്ചോ മൂന്ന് നേരം? അഞ്ചു നേരം ഇല്ല, മൂന്ന് നേരം. ഉമറും മൂന്ന് നേരം, ഉസ്മാനും മൂന്ന് നേരം, അലിയും മൂന്ന് നേരം. പിന്നെ അവിടെ ഇങ്ങോട്ട് താബി താബിയാണ് പിന്നെ നമ്മൾ പറയല് ഇല്ലേ? അവിടെ എങ്ങോട്ടാ താബി താബിയാതെ നമ്മൾ നോക്കാം. അബൂബക്കർ ഉമർ ഉസ്മാൻ അലി, അലി എവിടെ നിന്നിട്ടാ നിസ്കാരം പൂർത്തിയാക്കിയത്? അലിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്ര നിസ്കരിച്ചിരുന്നത്? എവിടെയാണ് അവരുടെ നിസ്കാരം നടന്നിരുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. എന്താ അന്വേഷിക്കാനുള്ളത്? മക്ക തന്നെ അല്ല, മദീന തന്നെ അല്ല, മദീനത്തല്ല. അലിയും അനുയായികളും പോയിട്ട് മൂന്ന് നേരം നിസ്കരിച്ചിരുന്നത് ഇറാഖിലാണ്, കൂഫയിൽ. കൂഫ ബസ്രയിലൊക്കെയാണ് അലിന്റെ ആൾക്കാരുണ്ടായിരുന്നത്, പിന്നീട് ഇറാനിലേക്ക് പകർന്നു. അങ്ങനെ കൂഫയിലും ബസ്രയിലും തുടർന്ന് ഇറാനിലും പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ അലിയിന്റെ അനുയായികൾ അവിടെ പടരുകയും അലി ഇസ്ലാം മതം പഠിപ്പിക്കുകയും അഞ്ചു കൊല്ലം അവിടെ ഭരണം നടത്തുകയും ആ അഞ്ചു കൊല്ലക്കാലവും ആ മൂന്ന് നേരം മാത്രം നമസ്കരിക്കുകയും ആ നമസ്കാരം 1300 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇറാനിലും ഇറാഖിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിയണം. അങ്ങനൊരു ചരിത്രം ലോകത്തുണ്ടോ? ഉണ്ട്. ഇറാനിൽ 10,000 പള്ളികളുണ്ട്, ഇറാഖിലും. ഇറാഖിൽ 60% ഷിയാക്കളാണ്, ഇറാനിൽ 95% ഷിയാക്കളാണ്. ഇറാനി 6.5 കോടി ജനങ്ങൾ, ഇറാൻ മുസ്ലിംകൾ ഇറാനിലുണ്ട്. അവരുടെ 100,000 പറം വരുന്ന പള്ളികളിൽ തന്നെ എത്ര നേരം നമസ്കാരം? മൂന്ന് നേരം മാത്രം നമസ്കാരം. മൂന്ന് നേരത്തല്ലാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല, മൂന്ന് നേരത്തല്ലാതെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല, മൂന്ന് നേരം നിസ്കരിക്കുന്നവർക്ക് മൂന്ന് നേരം പാലിക്കുന്നവർക്കല്ലാതെ ശമ്പളമില്ല. അഞ്ചു നേരം ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിലാണ് ഇറാനിൽ. ഇറാൻ ഭരണകൂടത്തിലുള്ള മുസ്ലിം പള്ളികളെ പറ്റിയാ പറഞ്ഞത്. 6.5 കോടി മുസ്ലിങ്ങളുടെ ഒട്ടാകെ നോക്കിയാൽ ലോകത്ത് 10 കോടി ഷിയാക്കൾ. ആ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അയ്യോ, അതാ സംഭവം. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരെക്കാണ് അപ്പുറല്ലേ, മുഹമ്മദ് റസൂൽ എന്ന് പറയാത്ത ആൾക്കാരല്ല ഷിയാക്കൾ. അവരെ വർത്താനം അപ്പൊ പറയണത് അവിടെ ഒന്ന് പഠിക്കാം, ആരാണ് ഷിയാക്കൾ? മുഹമ്മദ് റസൂൽ പറയുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയലില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കണം.
ആരാ പറഞ്ഞത്? ഇയന്റെ പരിഭാഷയിലും കൂടി ഉണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഷിയാക്കൾ പറയാറില്ല, അലി റസൂലുള്ളാഹി എന്നാണ് അവരുടെ വാദം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പിന്നെ അലി റസൂലുള്ളാഹി എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയില്ലല്ലോ. ഷിയന്റെ പരിഭാഷ ബുഖാരി പരിഭാഷയിൽ പോലും എഴുതിയിട്ടുണ്ടല്ലോ, ഉണ്ട് എഴുതിയിട്ടുണ്ട്. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് കേസ് കൂടാൻ യാതൊരു പ്രയാസമില്ല. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, ഷിയന്റെ ഖുർആൻ പരിഭാഷ ഇവിടെ ഉണ്ട്. ഷിയാക്കളിൽ പെട്ട ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്ത ഒരുത്തൻ ഈ ഭൂമുഖത്തുണ്ടെന്ന് തെളിയിക്കാൻ ചെയ്യാൻ സാധിക്കുമോ? സാധ്യല്ല, സാധ്യല്ല. ലോകത്തൊരുത്തനും സാധ്യല്ല. ഷിയാക്കൾ മുഴുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവരാണ്. മുഴുക്കെ പത്തിരുപത്തഞ്ച് വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. ഇരിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്ത ഒരൊറ്റ ശിഇ ഈ ഭൂലോകത്തില്ല. ഇത്ര ധൈര്യമായിട്ട് പറയാ, പഠിച്ചു, എന്നെ സംബന്ധിച്ച് പഠിച്ചു. ഒരു ശിഇ ഈ ലോകത്തില്ല. പിന്നെ എന്താ ശിയാക്കൾ പറയല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ചിലർ പറയും അലി വലിയുള്ള പറഞ്ഞോട്ടെ, മുഹദീ ഷെയ്ഖ് വലിയുള്ള എന്ന് പറഞ്ഞോട്ടെ. നമുക്ക് എന്താ അലി വലിയുള്ള, മുഹദീ ഷെയ്ഖ് വലിയുള്ള, അല്ല സൈനുദ്ദീൻ മുഹമ്മദും വലിയുള്ള, എന്ത് പറഞ്ഞാലും നമുക്ക് കേസില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ അവരെങ്കിലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ പിന്നെ അലി വലിയുള്ള അല്ലേ? ആണല്ലോ. പിന്നെ എന്താ പിന്നെ ദേഷ്യം പിടിക്കണ്? അലി വലിയുള്ള തന്നെയാണ്, അവിടെ കുഴപ്പമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തീർത്തും പറയുന്ന, വാശിയോടുകൂടി പറയുന്ന, ആദർശമായിട്ട് അംഗീകരിച്ച 10 കോടി മുസ്ലിങ്ങളാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഷിയാക്കൾ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാത്ത ഒറ്റ ഷി ഭൂമുഖത്തില്ല. ഇന്ന് അവർ ഉണ്ടായിട്ടില്ല. തെളിയിക്കട്ടെ, ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഷിയാക്കൾ മുഴുവൻ ഷഹാദത്ത് പൂർണ്ണല്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ജീവിച്ചിരിപ്പുണ്ട്, അവരും തെളിയിക്കട്ടെ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചിലരില്ല എന്ന് തെളിയിക്കട്ടെ. സാധ്യമല്ല. ശുദ്ധനുണ, ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് ആര്? ചെയ്യെന്നുണ പറഞ്ഞുണ്ടാക്കി എന്ന് പറയല്ല, പാവം പെട്ടതാ, പെട്ടതാ. ആ ചരിത്രം ഈ കള്ളന്മാരെഴുതിയ ചരിത്രം പകർത്തിയതാ. പക്ഷെ സത്യത്തിൽ ഷിയാക്കളിൽ മുഹമ്മദ് റസൂലുള്ള പറയാത്തൊരു ഷിയില്ല. ഞാനും കുറെ ഷിയാക്കളൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ പോയിട്ട് കണ്ടിടത്തുനിന്നൊക്കെ ഷിയാക്കളോട് സംസാരിക്കും. ഷിയാക്കളെ ഇറാനിൽ തന്നെ, ഇറാഖിൽ തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ച് പോരുന്ന അനുയായികൾ നമ്മൾ കൂടുതലുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളെക്കാണേ കടുപ്പാ, നമ്മളെക്കാണേ കടുപ്പാണ് അവർക്ക്. പക്ഷെ അലിയനൊന്ന് ബഹുമാനിക്കും, യാതൊരു കുഴപ്പമില്ല, ബഹുമാനിക്കും വേണം. പക്ഷെ അലി വലിയുള്ളാന്ന് പറഞ്ഞോളൂന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അബദ്ധമില്ല. എന്നാലും അലി വലിയുള്ളാ എന്ന് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അലി വലിയുള്ളാ എന്ന് പറയുന്നവരെ അള്ള ശിക്ഷിക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ള വിടൂ വിടൂലേന്ന് നോക്കണം, നോക്കണം. എന്താ കാരണം എന്നറിയോ? ഇവിടെ ഷഹാദത്ത് കെട്ട ആളാരാന്നറിയോ? ഇവിടെ ഷഹാദത്ത് കെട്ടത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇമാമായ അബൂ ഹുറൈറയാണ് ഷഹാദത്ത് കെട്ടത്. ബുഖാരിയിലതാ, മുസ്ലിമിലതാ, ദശക്കണക്കിൽ ഹദീസുകളതാ. ബുഖാരിയിലും മുസ്ലിമിലുള്ള ദശക്കണക്കിൽ ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹി കക്കുന്നു, ഇബ്നു ഉമർ കക്കുന്നില്ല. അബൂ ഹുറൈറ കക്കുന്നു, ഇബ്നു അബ്ബാസ് കക്കുന്നില്ല. അബൂ ഹുറൈറ കക്കുന്നു, ഇബ്നു മസൂദ് കക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുമ്പോ മുഹമ്മദ് റസൂലുള്ള ഉണ്ട്, അബൂ ഹുറൈറ പറയുമ്പോ മുഹമ്മദ് റസൂലുള്ള ഇല്ല. എത്ര ഹദീസ്? 10 or 20 ഹദീസ് പിടിച്ചോളൂ. ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിമിൽ നിന്ന് നമ്പർ ഇട്ട് എഴുതിയെടുത്തോളൂ. 10-ൽ പരം ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ള കട്ട ഹദീസുകൾ ബുഖാരി മുസ്ലിമിൽ നിന്ന് ഞാൻ എണ്ണിത്തരാം, പകർത്തിത്തരാം. ഒക്കെ അച്ചടിച്ചിറക്കാൻ പോകുന്നുണ്ട്, കുറക്കെ ഇറക്കും ചെയ്തു. ഷഹാദത്ത് ചെല്ലുന്ന ഇസ്ലാംകാരെ എണ്ണുന്ന അവസരത്തിൽ പോലും ഷഹാദത്ത് കട്ടു എന്ന് പറഞ്ഞ ഇയാളെക്കാണ് വലിയ മുനാഫിക്ക് ലോകത്തുണ്ടോ? ഇസ്ലാംകാരി എണ്ണുമ്പോഴാണ് ഷഹാദത്ത് വെക്കുന്നത്. ഉമിർത്തു അൻ ഉഖാതില അന്നാ സഹത്ത അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാ. ഇവിടെ മക്കക്കാര മുശ്രിക്കുകൾ അവർ ഷഹാദത്ത് ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ എന്നൊക്കെ പറയുകയും സക്കാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അവരോട് യുദ്ധം ചെയ്യണമെന്ന് നബിക്ക് കൽപ്പന ഉണ്ട് എന്ന് ഇബ്നു അബ്ബാസ് ഇബ്നു ഉമർ പറഞ്ഞപ്പോ ബുഖാരി ലതാ മുഹമ്മദ് റസൂലുള്ളാ ഉണ്ട്. അങ്ങനെ മക്ക മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഏതുവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വയഖീമു സ്സലാത്ത വയൂത്തു സക്കാത്ത, അതുവരേക്കും യുദ്ധം ചെയ്യണമെന്ന് ഇബ്നു ഉമർ പറയാം. അതേ ഹദീസ് തന്നെയാണ് അബൂ ഹുറൈറ പറഞ്ഞത്. അതേ കാര്യം തന്നെ അബൂ ഹുറൈറ അപ്പുറത്തെ പേജിൽ പറയുന്നു. എന്താ പറഞ്ഞത്? ഉമിർത്തു അന്നു ഖാതിലന്നാ സഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വയഖീമു സ്സലാത്ത വയൂത്തു സക്കാത്ത. ആ മക്കക്കാരായ അധികാരികളായ കരാർ ലംഘിച്ച അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ യുദ്ധം ചെയ്യാനേ എന്നോട് പറഞ്ഞു. എല്ലാവരോടും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് വരെ യുദ്ധം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിക്കൊള്ളണമെന്നില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതന്റെയും തല ഉണ്ടാവില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് ജൂതന്മാർ പറയില്ല, അബൂഹുറൈറയും പറയില്ല. അപ്പൊ യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് മുഹമ്മദ് റസൂലുള്ള കട്ടു, അബൂഹുറൈറ ഷഫാഅത്തിന്റെ അവിടെ അബൂഹുറൈറ മുഹമ്മദ് റസൂലുള്ള കട്ടു, ഇസ്ലാംകാരി എണ്ണിയെടുത്ത് അബൂഹുറൈറ കട്ടു, മാസറിന് ഷഫാഅത്ത് കിട്ടേണ്ട സ്ഥലത്ത് അവിടെ അബൂഹുറൈറ മുഹമ്മദ് റസൂലുള്ള കട്ടു ഷഫാഅത്ത്, അത് വേറെ കാര്യം ഇരിക്കട്ടെ. ഇങ്ങനെ ആ മുഹമ്മദ് റസൂലുള്ള നടത്തിക്കാക്കുന്ന അബൂഹുറൈറനെ ഇമാമാക്കി വെച്ച ആൾക്കാർ പറഞ്ഞിണ്ടാക്കാ എന്തെന്ന്, ശിയാക്കൾ മുഹമ്മദ് റസൂലുള്ള ചെല്ലലില്ല എന്ന്. ആ പെരുങ്കാല് പൂഴ്ത്തി വെച്ചിട്ടേ, പെരുങ്കാല് പൂഴ്ത്തി വെച്ചിട്ട് മറ്റവനെ പെരുങ്കാല് എന്ന് വിളിക്കുന്ന പണിയാണ് 1300 കൊല്ലം ഇവിടെ നടത്തിയത്. അബൂഹുറൈറ എന്ന് പറയുന്ന ഇമാം സുന്നത്ത് ഈ നബിന്റെ പേരിലുള്ള ഷഹാദത്ത് നടത്തി കട്ടത് ഇവിടെ രേഖകളുണ്ടായിരിക്കെ, ബുഖാരി മുസ്ലിമിന് രേഖകളുണ്ടായിരിക്കെ, അത് മുഴുവൻ പൂഴ്ത്തി വെച്ചിട്ട് ശിയാക്കള് ഷഹാദത്ത് ചെല്ലലിൽ മുഹമ്മദ് റസൂലുള്ള ചെല്ലലില്ല എന്നുള്ള ശുദ്ധതുണ ഈ 90 കോടി മുസ്ലിമീങ്ങൾ ഈ 10 കോടിക്കെതിരിൽ അടിച്ചു പരത്തിയെങ്കിൽ, 1000 കൊല്ലം ഈ നുണ ഇവിടെ പ്രചരിപ്പിച്ചെങ്കിൽ ആരാണ് ഇതിൽ ദുഷ്ടര് എന്ന് മനസ്സിലാക്കണം. ആരാ ദുഷ്ടര്? കട്ടവൻ കക്കാത്തവന്റെ മേൽക്കിടുക, കട്ടവനെ ഇവിടെ ഇമാമാക്ക, നടക്കൂല. അപ്പൊ അത്രയും വലിയൊരു പൂഴ്ത്തിവെപ്പൂര് ചെയ്യോ, അങ്ങനൊക്കെ മനുഷ്യൻ ചെയ്യോ, ചെയ്യുന്ന ഇനിയും കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. ഇറാനിൽ 3 നേരമല്ലാതെ ബാങ്കില്ല, 3 നേരമല്ലാതെ നിസ്കാരില്ല. ഇറാനിലെ 10,000 കണക്കിൽ പള്ളികൾ ഇന്നുണ്ട്, ഇന്നുണ്ട്. അങ്ങനത്തെ ഒരൊറ്റ പള്ളിയിലും ഷിയാക്കളുടെ അലിബിൻ അബി താലിബിന്റെ അനുയായികൾ അവരുടെ ഒരൊറ്റ പള്ളിയിലും ഇങ്ങനെ ഈ 3 നേരത്തെ പരിപാടിയാണ് നിർബന്ധമായിട്ട് അവർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവിടെ പോയി സന്ദർശിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ നേതാക്കന്മാരും മദ്ഹബുകാരും പല ഗ്രൂപ്പുകാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി സന്ദർശിച്ച് വന്നിട്ട് ലേഖനങ്ങൾ എഴുതി, അങ്ങനെ 5-ഉം 10-ഉം ലേഖനങ്ങൾ എഴുതി തീർത്ത് അവിടുത്തെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടും ഇറാനിൽ 3 നേരെ നമസ്കാറുള്ളൂ എന്ന ഒരു സത്യവാർത്ത അവരുടെ ഒരു പ്രബോധനത്തിലോ അതുപോലെ മറ്റേ മാധ്യമത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ സബാബിലോ ചന്ദ്രികയിൽ എന്ന് പറയുമ്പോ ഉള്ളത് പറയണല്ലോ, ചന്ദ്രികയിൽ എഴുതിയിട്ടോ എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഉള്ളത് ആര് പറഞ്ഞാലും സമ്മതിക്കണം, സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. ചന്ദ്രികയിൽ ഇറാനിൽ 3 നേരത്തെ നിസ്കാരമുള്ളൂ എന്ന് ചന്ദ്രികയിൽ എഴുതി എന്ന് ഒരാൾ എന്നോട് പറഞ്ഞത് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമത്തിൽ എഴുതിയോ? ഇറാൻ ചരിത്രം ഒട്ടാകെ വിരിച്ചല്ലോ. ഇവിടുന്ന് പ്രതിനിധികൾ പോയിട്ടത് ജമാഅത്തിനോടുള്ള വിരോധം പറയാനോ? ഒക്കെ എന്റെ സുഹൃത്തുക്കളാ, കണ്ടാറൊക്കെ വലിയ രോഗ്യ. ഈ കാര്യത്തിൽ തർക്കമുള്ളൂ, വേറെ താറൊന്നുമില്ല. അവിടുന്ന് മൊലിമാരി എന്റെ കുറെ ഋഷ്യന്മാരാണ് പോയത്. അവർ ഇറാനിൽ പോയി വന്നപ്പോൾ ഇറാനിൽ 3 നേരെ ബാങ്കുള്ളൂ, 3 നേരം നിസ്കാറുള്ളൂ എന്ന് അവരുടെ മാധ്യമത്തിലെഴുതിയോ പ്രബോധനത്തിലെഴുതിയോ? എന്താ ഇതായിരിക്കും കാരണം? അവിടുന്ന് ചപ്പാത്തിയും ചോറും കോഴിയും കോഴിമുട്ടിയും ഒക്കെ തിന്നതെഴുതി 3 നേരെ നിസ്കാറുള്ളൂ എന്ന് എഴുതിയോ? എന്താ ഇതായിരിക്കാൻ കാരണം? എന്താ ഇതായിരിക്കാൻ കാരണം? 1300 കൊല്ലം അവർ പൂഴ്ത്തിവെച്ചിട്ടിവിടെ, 1300 കൊല്ലം ഇറാനിൽ 3 നേരെ നിസ്കാറുള്ളൂ എന്നുള്ള സത്യം അവർ പൂഴ്ത്തിവെച്ചില്ലേ? ഇന്ന് ഈ വാർത്താവിനിമയ ബന്ധങ്ങളും മാധ്യമങ്ങളൊക്കെ ലോകത്തൊട്ടാകെ പ്രചരിച്ച ഇക്കാലത്ത് പോലും ഇവിടെ ലക്ഷക്കണക്കിൽ കോപ്പികൾ അടിച്ചു പരത്തിട്ട് നേരിട്ട് ദിവസേന കണ്ടുവന്ന 3 നേരത്തെ നിസ്കാരം എന്തുകൊണ്ട് ഒരൊറ്റ പത്രത്തിൽ എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതിയില്ല? കുവൈത്തിലെ ഒരു നെബിച്ചി ഇറങ്ങിയിട്ടുണ്ട്, അവളിപ്പോ 3 നേരം ആക്കിയിട്ടുണ്ട് അത്ര എന്ന് ബോക്സ് ടെർ ന്യൂസ് മാധ്യമത്തിൽ എനിക്കെതിരെ അവർ പ്രസിദ്ധീകരിച്ചല്ലോ. അതെന്തിന്? കുവൈത്തിലെ ഒരു നെബിച്ചിയല്ല, മക്കത്തെ നബിയാണ് 3 നേരം നിക്കരിച്ചത്. കുവൈത്തിലെ നെബിച്ചി, അവിടുത്തെ വെപ്പാട്ടി, ആരെങ്കിലുമൊക്കെ 3 നിക്കരിച്ചു, അവിടെ പ്രശ്നമല്ല. നബിയും നബിയുടെ 4 സഖാക്കളും ഉമറുൽ ഖത്താബ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അങ്ങനെ ഇറാനിലേക്ക് 3 നേരത്തെ നിസ്കാരം പോയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇറാനിലേക്ക് 3 നേരം കൊണ്ടുപോയി പഠിപ്പിച്ച അലിയിന്റെ അനുയായികൾ ഇന്ന് വരെ ഇറാനിലും ഇറാഖിലും 3 നേരം നിലനിർത്തി പോന്നപ്പോൾ അത് ലോകം മുഴുവൻ മൂടിവെച്ച ആൾക്കാർ ഒരൊറ്റ മദ്ഹബ്, 4 മദ്ഹബ് ഒരൊറ്റ ഗ്രന്ഥത്തിലും എഴുതിയില്ല. ഇറാനിൽ 3 നേരം നിസ്കരിക്കില്ലെന്ന് ഒരൊറ്റ മദ്ഹബ് ഗ്രന്ഥത്തിലും എഴുതിയില്ല. സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു ഇവിടുത്തെ ഗ്രൂപ്പുകാർ, സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു ഇവിടുത്തെ പത്രക്കാർ. ഇത് ദിനപത്രക്കാരല്ലോട്ടോ, ദിനപത്രം ഒരു മാധ്യമം, മാധ്യമം പൂഴ്ത്തിവെച്ചു. എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? അവർ കഴിഞ്ഞൂടെ ഇറാനിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ 3 നേരം ബാങ്ക് കൊടുക്കുന്നു, 3 നേരം ജമാഅത്ത് നടത്തുന്നു, 5 നേരത്തെ ബാങ്ക് ജമാഅത്ത് അവിടെ ഇല്ല എന്ന് എഴുതിക്കൂടെ മാധ്യമത്തിൽ, പ്രബോധനത്തിൽ എഴുതിക്കൂടെ? 5-ഉം 10-ഉം ലേഖന എഴുതിക്ക് എന്തുകൊണ്ട് അത് എഴുതിയില്ല? അപ്പൊ ഈ സമുദായത്തിന് സത്യം മനസ്സിലാക്കി കൊടുക്കുക. അവരുദ്ദേശത സമുദായം ഈ സത്യം അറിയരുത്, അതുകൊണ്ട് ഇപ്പൊ ഈ സത്യം പുറത്തു വരാതിരിക്കും. അപ്പൊ പേരെ പണിയെന്തായിരുന്നു അറിയോ? അലിബിൻ അബി താലിബും കൂട്ടുകാരും ഇറാനിലും ഇറാഖിലൊക്കെ പോയിട്ട് 3 നേരം നിലനിർത്തി പോരുമ്പോ മക്കക്ക മദീനത്തുള്ള ആൾക്കാരുടെ അബൂഹുറൈറന്റെയും മാവിയാന്റെ പണി എന്തായിരുന്നു അറിയോ? അപ്പോഴേ നമുക്ക് ഇവിടെ പണി ആരംഭിക്കാണ്ട് എന്താ പണി? ഇബാദത്ത് ചെയ്യാം, ഇബാദത്തിന്റെ സ്വർഗം കിട്ടാൻ. അങ്ങനെ നാളെ പരലോകത്ത് വെല്ലുമ്പോ ഇബാദത്ത് പെരുപ്പിച്ച ആൾക്കാർക്കാണ് സ്വർഗം എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നുണ ഹദീസുകൾ ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പൊ എങ്ങനെ പേപ്പാത്ത് ചെയ്യാൻ നിൽക്കരിക്കന്നെ, എത്ര നേരം ആ നിക്കാറും കുറച്ചൊന്നുമില്ല. ജൂതന്മാരാ അഞ്ച് നിക്കരിക്കുന്നവരാ, അന്നും അതിന്റെ മുമ്പ് അഞ്ച് നിക്കരിക്കുന്നവരാ. അപ്പൊ അബൂഹുറൈറ പറഞ്ഞ് പ്രചരിപ്പിച്ചു, ആദ്യം മൂന്നേ പാടുള്ളൂ എന്ന് പറഞ്ഞ അബൂഹുറൈറ തന്നെ അഞ്ചു നേരത്തെ നിസ്കാരം ഉണ്ടോ? അത് ആരാ പറഞ്ഞത്? ജിബിരിയില് നബിനെ കൊണ്ടുപോയിട്ട് ഏഴാനാകാശത്ത് പഠിപ്പിച്ച് വിട്ട നിസ്കാരാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കരിക്കണം. ശരി, ഈ കൗമല്ലേ മുഅവിയാന്റെ കാലത്ത് അവിടെ വരുന്ന അറാബികൾ എന്ന് പറഞ്ഞാൽ വെറും കൗമുകളാ. അവർക്ക് ജിബിരിയിൽ ഇങ്ങോട്ട് ഇറങ്ങോ പോവോ അത് നബി അങ്ങോട്ട് കയറോ ഇതൊന്നും അവർക്കറിയില്ല. നബിക്ക് അങ്ങോട്ട് ആകാശത്ത് കയറാൻ പാടില്ല എന്ന് മൂന്നെട്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞു. ഇയാൾ പറഞ്ഞെന്താ നബി ആകാശത്ത് കയറിപ്പോയിന്ന? ഇരിക്കട്ടെ, ആകാശത്ത് നബി കയറിപ്പോയിട്ട് മിഅ്റാജ് നടത്തി അഞ്ചു നേരത്തെ നിസ്കാരം ഫറളാക്കി കൊണ്ടുവന്നു, അങ്ങനെ ആകാശാരോഹണം നടത്തി എന്ന് നബിനെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നവൻ കാഫിറാണെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. കാഫിറാണെന്ന് നിങ്ങൾ അറിയില്ലോട്ടോ. നമ്മളൊക്കെ അഞ്ച് മിഅ്റാജൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കൊടുത്തിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അതായത് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളെ തന്നെയാണ്. നമ്മളാരും കാഫിറാവൂല. കാഫിറാവണ ആരാണെന്നറിയോ? ഇതൊക്കെ അച്ചടിച്ചു കൊടുത്തു. നബിക്ക് ആകാശാരോഹണം പാടില്ല. അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ല, അത് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അല്ലാഹ് പ്രഖ്യാപിച്ച അതേ ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ഇസ്രായിൽ തന്നെ, ഏറ്റവും വലിയൊരു മഹാത്ഭുതം നബിനെ കൊണ്ട് അല്ലാഹ് ചെയ്യിപ്പിച്ചു എന്നുള്ള ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് കുഫറാണ് എന്ന് അച്ചടിച്ചു കൊടുത്തു. കുഫറാണ്. ആകാശത്തേക്ക് കയറിയിട്ട് നിന്റെ വക എന്തെങ്കിലും വലിയ മുഴച്ചത്ത് കൊണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്ക്, എന്നെ എനിക്ക് ആക്കണ്ട, നീ ഒരു മനുഷ്യനാണ്, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ അള്ളാഹു നബിയോട് പറഞ്ഞ അങ്ങനത്തെ നബി ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ എന്നാണോ പിന്നെ അതിന്റെ അർത്ഥം? അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആ വിഷയം നബി നടത്തി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നില്ല, പ്രഭാതത്തിൽ എഴുതുന്നില്ല, മാധ്യമത്തിൽ എഴുതുന്നില്ല, ഷബാബിൽ എഴുതുന്നില്ല, അൽമനാറിൽ എഴുതുന്നില്ല, ഞങ്ങളത് പറയുന്നവരാണ്, ഞങ്ങൾ കാഫിറല്ല എന്ന് പറഞ്ഞൂടെ. കാഫിറ ഒരാൾ കാഫിറാക്കിയുണ്ട്, കാഫിറാവല്ല ശരിയാ. പക്ഷെ ഖുർആൻ നിഷേധിച്ച കാഫിറാണ്, ഖുർആൻ നിഷേധിച്ചാൽ കാഫിറാവും. അതാ പോയി പറയണത്, നമ്മളിപ്പോ ഒരാൾ ഒരാളെ കാഫിറാക്കില്ല, ഖുർആൻ പറയാ നബി ആകാശാരോഹണം പാടില്ല. ഒരോട്ടോ രണ്ടോട്ടോ മൂന്നോട്ടോ, അങ്ങനത്തെ ഒരു പരിപാടി നിനക്ക് തരാൻ തയ്യാറില്ല. ഖുർആൻ തന്നെ മദീന അള്ളാഹു നബിയോട് പറയാ, ഇവർ പറയാ ഖുർആനും അതിന്റെ പുറമെ ആകാശാരോഹണം ഉണ്ടായിരുന്നു. അള്ളാഹ് ഇല്ലാന്ന് പറഞ്ഞത് മൂന്നോട്ടം പറഞ്ഞത് ഉണ്ട് എന്ന് അവർ പറഞ്ഞിണ്ടാക്കുന്നത്, അത് കാഫിറാവണ പണിയാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞാലും ശരി, അതിന് മറുപടി ഇല്ല. ഏതായാലും അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടി മിഅ്റാജ് ഉണ്ടാക്കുമ്പോൾ മിഅ്റാജും പൊളിഞ്ഞ് ഇസ്രാവും പൊളിഞ്ഞ്. ഇസ്രാ എന്താ പൊളിഞ്ഞ്? ഒറ്റരാത്രി കൊണ്ട് മക്കത്ത് നിന്ന് മദീന ബൈത്തുൽ മഖ്ദിസ് വരെ പോയി. ഒറ്റരാത്രി എവിടെ കിട്ടിയെന്ന് ചോദിച്ചു. ഇവരുടെ സകല പരിഭാഷയിലും എല്ലാവരും ഒരു രാത്രി കൊണ്ട് നബി മദീനത്തെ മക്കത്തെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എവിടെയാണ് ഒരു രാത്രി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കുമ്പോ ഇപ്പോ മിണ്ടുന്നില്ല. 79 സ്ഥലത്ത് ലൈലി എന്ന് പറയുന്ന പദത്തിന് ഖുർആനിൽ രാത്രി കാലം എന്ന് അർത്ഥം വെച്ചു. ഒരു രാത്രി എന്ന് അർത്ഥമില്ല, ഏകരാത്രി എന്ന് അർത്ഥമില്ല. 80-ാമത്തെ സ്ഥലത്ത് ഒരു ലൈല് വന്നപ്പോ അതിന് ഏകരാത്രി എന്ന് അർത്ഥം വെച്ചു മിഅ്റാജ് ഉണ്ടാക്കാൻ വേണ്ടി. ബുഖാരി ചെയ്ത കള്ളത്തരാണത്, മുസ്ലിം ചെയ്ത കള്ളത്തരമാണ്. ഇത് ഖുർആനിലുള്ള 79 ആയത്തിനെ നിഷേധിച്ചു കൊണ്ടിട്ടാണ് 80-ാമത്തെ ആയത്തിൽ നുണ പറഞ്ഞത് എന്ന് അച്ചടിച്ചു കൊടുത്തു. മറുപടി പറയുന്നില്ല. നിങ്ങളൊക്കെ അറിയണം, ഇത് ഞാനൊരു പാർട്ടിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, എഴുതിയ പണ്ഡിതന്മാരെ കുറ്റം പറയാനല്ല, നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചന നമ്മൾ അറിയണം. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞു തരാതെ മിഅ്റാജുണ്ട് അന്ന് 7-5 നേരത്തെ നിസ്കാരം ഫറളാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മൾ 1300 കൊല്ലാണ് ശ്വാസം മുട്ടിച്ചത്. കുറച്ചൊന്നുമില്ല, 1350 കൊല്ലാണ് മുസ്ലിം സമുദായത്തെ ശ്വാസം മുട്ടിച്ചത്. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, പഠിക്കാനും വയ്യ, ഉദ്യോഗം നടത്താനും വയ്യ, ഭരിക്കാനും വയ്യ. ഹേ, അപ്പോഴും വാങ്ങി കൊടുക്കും, വാങ്ങി കൊടുത്താ അപ്പം കിരിക്കണം, നിക്കരിച്ചാൽ മതിയോ, പിന്നെ സുന്നത്ത് കിരിക്കണം. അത് കഴിഞ്ഞ് കണ്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പണി തുടങ്ങുമ്പോൾ അപ്പൊ പിന്നെ വാങ്ങി കൊടുത്തു. ഇങ്ങനെ വാങ്ങി കൊടുക്കണം, നിക്കരിക്കണം, നിക്കരിക്കണം, വാങ്ങി കൊടുക്കും, ഇതന്നെ പണി. ഒരു പണി ഒരു മനുഷ്യന് ചെയ്യാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്ത് നമ്മളെല്ലാം ഇല്ല. ഏ, ജൂതന്മാരാണ് മുമ്പ് അഞ്ചുനേരമുണ്ടാക്കിയത് വാങ്ങി കൊടുക്കലൊക്കെ. ഈ ബാങ്കല്ല, അവർ അഞ്ചു നേരം നിക്കരിച്ചാൽ മുതലാവൂല എന്നും പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് 1500 കൊല്ലായി, അല്ല 1500 അല്ല, അവർ 1200 കൊല്ലായി അവർ വേണ്ടെന്ന് വെച്ചു. ജൂതന്മാർ അവർക്കിപ്പോ മൂന്നേ ഉള്ളൂ, അവർക്കിപ്പോ ശരിയായിട്ടുള്ള ഇസ്ലാമിലേക്ക് വന്നു. ആ നമ്മളോ ആദ്യം 3 ആ 3 പോയിട്ട് പിന്നെ ജൂതന്മാരിൽ നിന്ന് 5 ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മൾ അതിൽ കിടന്ന് മുങ്ങി കുളിക്കാം. ഇന്ന് നിക്കരിച്ചോട്ട് തീരുന്നില്ല, നിക്കരിക്കാൻ ഞാനോട്ട് മുസ്ലിം ആവൂല, നിക്കരിച്ചോട്ട് തീരുന്നില്ല, ഇത് ചെയ്താലോട്ട് നടക്കൂല. അങ്ങനെ ഇടങ്ങറായി കഴിയപ്പ നമ്മൾ എന്തിനായി ഈ ഇടങ്ങറെന്നാ ചോദിക്കുന്നത്?
ആരങ്ങനെ ഇറങ്ങണം പറഞ്ഞത്? ഈ അഞ്ചുപേരം ഉണ്ടാക്കിയതാരാ?
ഉണ്ടാക്കിയ ആൾ ഇവിടെ കിട്ടി. അബൂ ഹുറൈറ പറഞ്ഞു, അങ്ങനെ മീറാജിന്റെ രാത്രിയിൽ അഞ്ച് ഫർളാക്കി.
ശരി,
എന്നിട്ട് അതുകൊണ്ട് നിക്കറിച്ചൂടി ഇബാദത്ത് ചെയ്ത അത്രയും പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടേ മദീനത്തിലുള്ള ആൾക്കാരെ മുഴുവൻ ജൂതന്മാർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കിവിടെ ഭരണം നിലനിൽക്കണോ? മുആവിയോട് പറഞ്ഞു. മുആവിയ ആരാളെന്ന് മനസ്സിലായ? അവിടെ ലേസൊന്ന് പറയാം. മുആവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്ക. അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുആവിയ. അയാളുടെ ഈമാൻ പോലും ശരിയല്ലാന്ന് ഖുർആൻ അയാളുടെ സ്ഥിതി പിരിച്ചു. അയാളുടെ പേരെടുത്തതല്ല, അത്തരക്കാരുടെ ഈമാൻ ശരിയല്ലാന്ന് ഖുർആൻ പറഞ്ഞതാ. മക്കം പത്തയിലെ വാള് കണ്ട് പഠിച്ചപ്പോ മുസ്ലിമായതാ, അങ്ങനത്തെ ഈമാൻ ശരിയല്ലാന്ന് അല്ല പറഞ്ഞിരിക്കണേ. ആ 32:29 അങ്ങനത്തെ മുആവിയ. ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മുആവിയക്ക് എന്താ അധികാരം ഉണ്ട്? അതൊന്ന് ആദ്യം പഠിക്കാം. ഇയാൾ ആരാ തെരഞ്ഞെടുത്ത്? ഒക്കെ പഠിക്കണല്ലോ. ഇപ്പൊ നമ്മൾ മുആവിയാനെ മുസ്ലിമീങ്ങളുടെ ഭരണകർത്താവായിട്ട് അവിടെ കയറിയിരിക്കാൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ അലി ബിൻ അബി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉടനെ തന്നെ അലി ബിൻ അബി താലിബിൻ ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹം ഭരണം ആരംഭിച്ചു. അതിന് ഗവർണർമാരെ അഴിമതിയും അനീതിയൊക്കെ ചെയ്യുന്ന ഗവർണർമാരൊക്കെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മുആവിയാനും പിരിച്ചുവിട്ടു. സിറിയയിലായിരുന്നു, സിറിയയിൽ മുആവിയായിരുന്നു അന്ന് അവിടുത്തെ ഗവർണർ. പിരിച്ചുവിട്ടപ്പോ ഇയാൾ എന്താ പറഞ്ഞെന്ന് അറിയാം? ഞാൻ പിരിയിലാണ്, ഇവിടെ ഖലീഫ ഇസ്ലാമിന്റെ പരമാധികാരിയായ ഖലീഫ പിരിച്ചുവിട്ടപ്പോ ഈ മുആവിയ പറഞ്ഞു ഞാൻ പിരിയിലാണ്, മൂപ്പരുടെ കീഴിലാണ് അവിടെ സിറിയക്കാർ ഒട്ടാകെ. മദീനത്തിലുള്ള ഏതാണ്ട് ആൾക്കാരും മൂപ്പരുടെ കസ്റ്റഡിയിലാ, മൂപ്പരുടെ ഗ്രൂപ്പിലാ, ഞാൻ പിരിയിലാന്ന് പറഞ്ഞു. ഏ പിരിയിലാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെങ്ങനെ ശരിയാവ? തെരഞ്ഞെടുപ്പ് പ്രകാരം ഖലീഫായിട്ട് നിശ്ചയിക്കപ്പെട്ട ആളാണ് അലി. അലിന്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പിരിയിലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ആ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്റെ ഈ ഏരിയ ഉണ്ടല്ലോ, എന്റെ ഈ പ്രവിശ്യ, ഈ സ്റ്റേറ്റ് ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല, അലി എവിടെങ്കിലും പോയി ഭരിച്ചോട്ടെ എന്നൊക്കെ കൂടി പറഞ്ഞ് ഏഷണി ഉണ്ടാക്കിയിട്ട് ചുരുക്കത്തിൽ അത് സംഘടനത്തിലേക്ക് ഖുർആൻ പറഞ്ഞതാ. അങ്ങനെ ഒരു മുആവിയ പറഞ്ഞാലും ശരി, അബൂ സുഫിയാൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞിരുന്നാലും ശരി, ഫൈം ബാത്തി യഹദാഹുമ അങ്ങനെ രണ്ട് ചേരിയായിത്തീരുകയും ഒരു ചേരി ആക്രമിക്കാൻ ഒഴുകുകയും ചെയ്താൽ അവരോട് പ്രതികാര യുദ്ധം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ആ കൽപ്പന വിധിയിലേക്ക് മടങ്ങി വരുന്നത് വരെ അവരോട് യുദ്ധം നടത്തണം എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ട്. അതനുസരിച്ച് അലി യുദ്ധം ചെയ്യല്ല, നിവൃത്തിയില്ല എന്നുള്ള തീരുമാനത്തിൽ മുആവിയയുമായിട്ട് സ്ത്രീയക്കാരുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വന്നു. അല്ല, ഇയാളിവിടെ വേറെ ഭരണം നടത്തുക, അലി ഇവിടെ ഭരണം നടത്തുമ്പോ ഇയാളുടെ ഭരണം ഇയാൾക്ക് ഖുർആൻ അറിയാം. രണ്ടു കൊല്ലത്തെ നവ മുസ്ലിം, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാ? ഖുർആൻ ഇയാൾക്ക് അറിയോ? അറിയില്ല. അലി ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ 23 കൊല്ലക്കാലം ഖുർആൻ പഠിച്ചാളാ, പിന്നെ 30 കൊല്ലം 25 കൊല്ലം പിന്നെ പഠിച്ചു. അങ്ങനത്തെ അലിയ. അലി ഭരണം നടത്തുമ്പോ മുആവിയക്ക് കൊള്ളിടാൻ പാടില്ല. ഏതായിരുന്നാലും അയാൾ വാശി പിടിച്ച് അവിടെ മക്കും മദീനയും പിന്നെ സിറിയയും കയ്യിലടക്കി ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ വെട്ടി പിടിച്ചെടുത്തപ്പോ അലി ഇന്ന് നേര് ഇവിടെയല്ലാന്ന് വൃത്തിയില്ല, യുദ്ധത്തിന് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കും. സിഫ്യനിൽ വെച്ചിരിക്കും പറയാം, സിഫ്യനിൽ വെച്ചിട്ട് അതിന് അതിർത്തി പ്രദേശമായ സിഫ്യനിൽ വെച്ചിട്ട് രണ്ടു കൂട്ടക്കാരുടെയും സൈന്യം ഏറ്റുമുട്ടി. മുആവിയാന്റെ സൈന്യൊരു ഭാഗത്ത്, അലിയുടെ സൈന്യം വേറൊരു ഭാഗത്ത്. മുആവിയാനെ കൊന്നു നശിപ്പിക്കണം, ഖുർആന്റെ നിയമമാണത്, മുആവിയാനെ വിടാൻ പാടില്ല. അത്തരത്തിൽ യുദ്ധമാണ് മുന്നേറി, ഊട്ടിയടിച്ചു, സംഘർഷം വേണ്ടത്ര പൂർണ്ണമായ സംഘട്ടനത്തിലായി യുദ്ധം നടത്തി. അങ്ങനെ മുസ്ലിമീങ്ങൾ കണ്ടമാനം രണ്ടു ഭാഗത്തും വന്നു. പക്ഷെ വളരെയധികം മുആവിയന്റെ ഭാഗത്ത് കൊല ചെയ്യപ്പെട്ടു. അവര് മുനാഫിക്കുകളാണ് മുആവിയക്ക് പ്രചോദനം നൽകുന്നത്, കൂട്ടുചേർന്നുള്ളത് കുറെ ശത്രുക്കളും അലിയിന്റെ ശത്രുക്കളും. യുദ്ധം മൂത്തിട്ട് 70,000 മുസ്ലിങ്ങൾ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, ലക്ഷത്തിൽ പരം എന്ന് അങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും 10,000 മുസ്ലിങ്ങൾ അവിടുന്ന് ആ യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷപ്പെടൂലെന്ന് കണ്ടപ്പോ ഈ കപടനായ മുആവിയ, കപടൻ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളെ ഒരു പണി ചെയ്തോളൂ, മുസാഫ് എടുത്തിട്ട് കുന്തത്തിമ നാട്ടിക്കോളൂ. ജൂതന്മാർ പറഞ്ഞു കൊടുത്ത് ഇതപ്പൊ ഒരു പണിയുണ്ട്, മുസാഫ് എടുത്തിട്ട് ഒരു കുന്തത്തിമ ഒരു വടിമ നാട്ടിട്ട് പൊന്തിക്ക, ഇതാ ഈ ഖുർആനിലുള്ളതനുസരിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ. എന്നെങ്കിൽ അല്ലാതെ ഇനിയിപ്പോ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു ഭാഗമില്ല, ഇവിടെ ഇനി ഒറ്റ നിന്നെ തല ബാക്കിണ്ടാവില്ല, അലിയിന്റെ സൈന്യം മുന്നേറിയിരിക്കണത് എന്ന് പറഞ്ഞു. അത് തന്നെ പണിയെന്നും പറഞ്ഞിട്ട് മുആവിയ സൈന്യ അധിപന്മാരുണ്ടല്ലോ ഏർപ്പെട്ട ഒരാളോട് പറഞ്ഞു, പൊക്കം പറഞ്ഞു, വേഗം കുന്തുണ്ടാക്കിയിട്ട്, വലിയ കുന്തുണ്ടാക്കിയിട്ട് മുസാഫ് എടുത്ത് പൊക്കിക്കാളെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, ഇതാ ഈ മുസാഫ് അനുസരിച്ച് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം. ഫഹക്കുമുഹുവിലല്ലാന്ന് ഖുർആനുണ്ടല്ലോ, തർക്കം വന്നാൽ അതിന്റെ വിധി ഖുർആനിൽ നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിധിയും വിളിച്ചു പറഞ്ഞിട്ട് മുസാഫായിട്ട് ബന്ധിച്ച് കുന്തത്തിമ്മ. അപ്പൊ ഈ ജൂതന്മാരോട് വന്നിട്ടുണ്ട്,
ജൂതന്മാരാ കൂടുതലുണ്ട്, രണ്ടു ഭാഗത്ത് മേശിനെ കൂട്ടാൻ വേണ്ടി ജൂതന്മാരെ കിടക്കുന്നുണ്ട്. വേഷം മാറിയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇതാ മാബി എന്റെ ഭാഗത്ത് മുസാഫ് ബന്ധിച്ചിരിക്കുന്നുണ്ടോ, മുസാഫിലുള്ള വിധിയൊക്കെ സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് മുസാഫ് അവിടെ ബന്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി യുദ്ധം ചെയ്യാൻ നിവൃത്തില്ല. അപ്പൊ അലിജി പറഞ്ഞു, ഈ മുസാഫ് ഇപ്പൊ ഉണ്ടാവല്ല, മുസാഫ് ഉണ്ടായിട്ട് ഇവിടെ 30 കൊല്ലായിരിക്കണ്, മുസാഫ് ഒന്നും ഉണ്ടാവല്ല. ഇപ്പോഴേ അവർ മുസാഫ് പൊന്തിയത്, തോറ്റ് പാടിസാവാൻ വേണ്ടി ഒരുങ്ങി തരിസ ആകെ പാപ്പറാൻ വേണ്ടി പോകുമ്പോഴേ അപ്പൊ മുസാഫ് കണ്ടെത്തിയതില്ലേ. നടക്കൂല, മുനാഫിക്ക് തരാനാ കാണിച്ചത്, മുസാഫിന്റെ പേരിൽ എന്റെ സൈന്യത്തെ വീര്യം കെടുത്താൻ വേണ്ടിയിട്ടും കപടത്തരത്തിൽ ഇതൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. മുസാഫ് ഉണ്ടായതല്ല, മുസാഫ് കൊണ്ട് വാങ്ങുക അത് നമ്മളതാ, പക്ഷെ മുസാഫിനുള്ളതനുസരിച്ച് സ്വീകരിച്ചോളാന്ന് പറയുന്ന നുണയാണ്. ആഹാ, അലീനോട് പറയാ, ഈ ജൂതന്മാരെ വന്നിട്ടേ മറ്റേ പക്ഷത്ത് നിന്നിട്ട് ഈ കൂടുതലുണ്ട് ജൂതന്മാരെ വന്നിട്ട്. അപ്പൊ മുസാഫ് കാണിച്ചിട്ട് അതനുസരിച്ച് നിങ്ങളിപ്പോ യുദ്ധം നിർത്തൂല എന്നാ പറയണത്, എന്നാ എന്നെയും കൊല്ലും എന്ന് പറഞ്ഞു. ആരോട്? അലിബിന്റെ പിതാവിനോട്. എന്നാ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞു. ജൂതന്മാരായി പറയണത് അല്ലെ, ജൂതന്മാരെ പോലത്തെ സഹാബികൾ എന്ന് പറയാ ആരായിരുന്നാലും വേണ്ടില്ല, നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞു. ഇതിന്റെ കപടത്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സമ്മതിച്ചില്ല അലിബിൻ നബി താലിബ്. തൽക്കാലം അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാ ആയിക്കോട്ടെ, നമ്മള് സന്ധി സംഭാഷണം നടത്ത, അതനുസരിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സന്ധി സംഭാഷണത്തിന് വെച്ചു സിഫിയൻ. അത് കഴിഞ്ഞിട്ട് സംഭാഷണത്തിന് വേണ്ടി രണ്ടാളെ നിശ്ചയിച്ചു, ഒന്ന് അബൂ മുസല്ലസ്യാരി, വേറൊന്ന് അമ്രബുലാസി എന്ന് പറയുന്ന മൂപ്പരുടെ വലിയ ചിങ്കിടി ഉണ്ട് മാദിയാന്റെ. രണ്ടാളും കൂടി നിശ്ചയിച്ചു. അപ്പോഴേക്ക് വളരെ ഗംഭീരമായ വർക്ക് സ്ക്വാഡ് വർക്കൊക്കെ നടത്തിയിട്ട് എല്ലാവരും പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു സന്ധി സംഭാഷണത്തിൽ കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ പോവാണ്, അതുകൊണ്ട് മാവിയാക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തല കൊയ്ത് കളയുന്നതാണ്. അണികളിൽപ്പെട്ട അവിടെ ആ നാട്ടിലുള്ള സിറിയയിലും മദീനത്തുള്ള ആൾക്കാർക്കൊക്കെ ഭീഷണി എത്തിച്ചു, നിങ്ങൾ ആരെങ്കിലും എതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തല കൊയ്ത് കളയാം. വേറെ പട്ടാളക്കാരും മുപ്പര പട്ടാളം തന്നെയല്ലേ അധികമുള്ളത് അവിടെ. ആളൊന്നും പറയില്ല എന്താ ചെയ്തു, ആളൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒന്നാന്തരം സഹാബികളടക്കം ഒരക്ഷരം മിണ്ടാതെ അടങ്ങിയിരിക്കേണ്ട ഗതികേട് വന്നു. അങ്ങനെ ചെയ്യാവോ? ചെയ്യാ. തല പോവെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസരത്തിൽ മിണ്ടണ്ടെന്നുള്ളതിന് ഖുർആന്റെ വിധിയുണ്ട്. തല പോവും വെട്ടിക്കൊല്ലും, പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം? അങ്ങനെ സന്ധി സംഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി രണ്ടാളെ കയറ്റി. അബൂ മുസല്ലസ്യാരിയാണ് ഒരു തന്റെ ആള്, ഉള്ളെന്താന്ന് പ്രശ്നം അറിയാം. ഏതായാലും അബൂ അലി നബി താലിബിന്റെ ഭാഗത്ത് ഈ തന്തനെ കയറ്റിയാ പറ്റൂല എന്ന് കാര്യബോധമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ്. അപ്പൊ ഭൂരിപക്ഷം മറ്റുള്ള ആൾക്കാരൊക്കെ അത് മൂപ്പരന്നെ വേണം പറഞ്ഞു. ആയിക്കോട്ടെ, മറ്റേ ഭാഗത്ത് അമൃപനില്ലാസി. എന്താ തീരുമാനം? യുദ്ധം അവിടെ തൽക്കാലം നിർത്തിച്ചു. തീരുമാനം എന്താ? സംഭാഷണം ഈ അമൃപനില്ലാസി പോയിട്ട് അബൂ മുസല്ലസ്യാരിയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയും. അല്ല, നമ്മൾ രണ്ടാളും കൂടിയാണല്ലോ പറയേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടാൾ എന്ത് പറയണം എന്നറിയോ? നിങ്ങളും പറയാം, ഞാനും പറയാം. ഇപ്പോ സിറിയൻ മദീനയൊക്കെ കൂടി മുആവിയാന്റെ പക്ഷത്താ. അപ്പൊ അത് ആ കാര്യം ഗവർണർ സ്ഥാനം ഒഴിയാൻ കൂട്ടാക്കണില്ലല്ലോ. ഇല്ല, അത് ഒഴിഞ്ഞോളാം, മുആവിയാനെ പിരിച്ചുവിട്ടോളാന്ന് ഞാനും പറഞ്ഞോളാം. അലിയാണല്ലപ്പോ ഇവിടെ ഖലീഫായിട്ട് രംഗത്തുള്ളത്, അലിയനും തൽക്കാലം പിരിച്ചുവിടുക. എന്നിട്ട് പിന്നെ നമുക്ക് പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം, നല്ല വർത്തമാനല്ലേ, സ്വന്തം പോർത്ത് വർത്തമാനം എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു ധരിപ്പിച്ചു. ഈ സാധു അത് ധരിച്ച് വിശ്വസിച്ചു, കേട്ടിട്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ അണികളെ മുഴുവൻ, ഈ സദസ്സിലുള്ള അണികളോട് മുഴുവൻ ഭീഷണി മുഴക്കിയിട്ട് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എതിരെ മിണ്ടിപ്പോയിട്ട് എന്ത് തീരുമാനം നടന്നിരുന്നാലും അതൊക്കെ അവിടുന്ന് പ്രഖ്യാപിക്കും, അതൊക്കെ സമ്മതിച്ചോളം. സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആരാണോ ശബ്ദിച്ച് അവനെ അപ്പൊ കൊന്നളെന്നാണ്. യുദ്ധമല്ലേ, യുദ്ധം ഏതാരപ്പോ ഇവിടെ നിർത്തിച്ചല്ലേ, തുടങ്ങിക്കോട്ടെ, അധികാരം കിട്ടുന്നില്ല വീണ്ടും യുദ്ധം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാവരും ശരിയാക്കിയിരിക്കണം. എല്ലാവരുടെ ഇടത്തും വലത്തും ഓരോരോ സൈന്യം ഉണ്ടെന്നുള്ള നിലവാരത്തിൽ സൈന്യങ്ങളെ നിരത്തിയിട്ടുണ്ട്. യൂണിഫോം ഒന്നും ഇല്ലാതെ എന്നിട്ട് പറഞ്ഞു, ഈ അബൂ മൂസ കയറിയിട്ട് പറഞ്ഞു, അപ്പോ അലി ബിൻ അബി താലിബ് ആണല്ലപ്പോൾ ആദ്യം തെരഞ്ഞെടുത്തിട്ട് ഇവിടെ ഖലീഫായിട്ട് നിലവിലുണ്ടായിരുന്നത്, തൽക്കാലം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മറ്റേ മുനാഫിക് എഴുന്നേറ്റും, നമ്മുടെ ബില്ലാസി എഴുന്നേറ്റും. അതോടുകൂടി അലി ഒഴിവായ ആ ഗേപ്പിൽ, ആ സ്ഥാനത്ത് മുആവിയത്തിനും അബീ സുഫിയാനെ ഞാൻ ഭരണാധികാരിയായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. എന്താ പണ്ടായത്? സന്ധി സംഭാഷണ. രണ്ടാളെയും പിരിച്ചുവിട്ടിട്ട് പിന്നെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞുകൊടുത്ത് ചെയ്തത്, ഇയാളെ പിരിച്ചുവിട്ടപ്പോഴേക്ക് മറ്റാളെ മോഡിക്കേറ്റാ ചെയ്തത്. നമ്മളത് വിചാരിക്കും, ഇതെങ്ങനെ ഒരു സദസ്സിൽ, ഒരു നാട്ടിൽ, ഒരു കാലഘട്ടത്തിൽ ഇത് നടക്കുവോ, സമ്മതിക്കുവോ ആരെങ്കിലും? ഒരൊറ്റ കുട്ടിയോട് മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ അപ്പൊ വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ടുള്ള 10,000 ആൾക്കാരുണ്ടെങ്കിൽ 20,000 സൈന്യങ്ങൾ കവർ ചെയ്തിട്ട് ഇരിക്ക, ഈ 1,000 ആൾക്കാരെ, അര അരിയന്റെ 10,000 മറ്റൊരു 20,000 അടഞ്ഞിരിക്ക. ചുരുക്കത്തിൽ സന്ധി വഷളായി, അലി ബിൻ അബി താലിബിനെ പിരിച്ചുവിട്ട് മുആവിയ വീണ്ടും അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് മക്കും മദീനും ഇയാളെ കയ്യിലാക്കിയത്, സിറിയ അടക്കം കയ്യിലാക്കിയത്. കയ്യിലാക്കിയിട്ട് പിന്നെ മുആവിയ അലിയിൻ അവിടെ നിൽക്കളി ഉണ്ടോ? അലി അവിടുന്ന് നാട് വിടേണ്ടി വന്നു. നാട് വിടേണ്ടി വന്നു പറഞ്ഞ് നാട് വിടുത്തി, അവിടുന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഞാനും അലീനെയും ആൾക്കാരെയും അവിടുന്ന് ഓടിച്ചു മുആവിയന്റെ ആൾക്കാർ. അങ്ങനെയാണ് കൂഫയിലേക്ക് അലിയി പോയത്. ഇതൊക്കെ ചരിത്ര. മക്ക മദീന വിട്ടിട്ട് നബിയുടെ ആസ്ഥാനം ഇസ്ലാമിന്റെ കേന്ദ്രം വിട്ടിട്ട് അദ്ദേഹം ഇസ്ലാമതം പഠിച്ച ആ മഹാനഗരത്തിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോകേണ്ടി വന്നു, കൂട്ടുകാരും പോകേണ്ടി വന്നു. അങ്ങനെ കൂഫയിൽ അഭയം പ്രാപിച്ചു. അവരുടെ ക്ഷണപ്രകാരം പോയി എന്ന് പറയുന്നൊന്നും വലിയ അർത്ഥമില്ല. സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചൈന അതിർത്തിയിൽ നിന്ന് 200 നാഴിക ഇപ്പുറത്തേക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടി പിന്മാറി എന്ന് പറയുമ്പോലെ നമുക്കറിയാം എന്താണ്ടായതെന്ന്. അല്ലാതെ അവിടുന്ന് ബോംബും തീരകൊക്കെ വന്നിട്ട് രക്ഷ കിട്ടാതെ ഓടിപ്പോന്നതിനാ പറഞ്ഞത്, സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു. അങ്ങനെയല്ല ഉണ്ടായത്. എന്നതുപോലെ അരിയും കൂട്ടുകാരും ഒക്കെ കൂടി ഇവിടുന്ന് അങ്ങനെ കൂഫാക്കാർ ക്ഷണിച്ചിട്ട് പോയി എന്നാ സകല ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ട് പോയതല്ല, ഇവിടെ നിൽക്കാൻ പറ്റാട്ട് കൊന്നു കളയുമെന്ന് വിചാരിച്ചിട്ട് ഓടിയതാ. എന്നിട്ട് അവിടുന്ന് ഓടുന്നില്ലേ, കൂഫയിൽ പോയിട്ട് വിട്ടോ അലിയൻ അവിടെ പോയിട്ട് കൊന്നില്ലേ മുഅവിയന്റെ ആൾക്കാർ കൊന്നു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി, 5 കൊല്ലക്കാലം അലി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മദീനത്തെ നിസ്കാരം നോമ്പുണ്ടാക്കിയത് മുഅവി അബൂ ഹുറൈര. എന്താ പറഞ്ഞെടുത്ത്, നിങ്ങൾ നിസ്കരിച്ചോളി, രാത്രി നിസ്കരിച്ചോളി, സഹജ് നിസ്കരിച്ചോളൂ, സുന്നത്ത് നിസ്കരിച്ചോളൂ, സുന്നത്ത് നോമ്പ് കൊടുത്തോളി, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല, സ്വർഗം കിട്ടുമെങ്കിൽ അത് വേണം. ഈ കൗമതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസുകൾ ഇഷ്ടം പോലെ അബൂ ഹുറൈറ പറഞ്ഞു, അത് കേട്ടോളൂ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു അബൂ ഹുറൈറ ഹദീസും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എവിടെത്തി അബൂ ഹുറൈറ വേല പറയാ ദിവസേന വേല എന്ന് പറഞ്ഞു ദിവസം പറയണേ.